പ്രാർത്ഥിക്കുന്ന ബലവാനാം ദൈവമുണ്ട്. പരിശുദ്ധൻ 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 ഒരുങ്ങൽ സ്തുതി ദൈവമായ നീ പരിശുദ്ധനാകുന്നു ബലവാനെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ
ഞങ്ങളുടെ നമസ്കാരം കർത്താവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
ആഹാരങ്ങളും
പാപങ്ങളും
രാജ്യം
കൃപ നിറഞ്ഞ മറിയുമേ എന്ന സമാധാനം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ കരുണയും കൃപയും അല്പത്തിരിക്കണമേ. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് വീണ്ടും ഈ പുതിയ ക്ലാസുകളിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടാം. നിന്റെ കൃപയും കരുണയും ആദ്യോടെ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബങ്ങളോടും ഞങ്ങൾ ഏർപ്പെടുന്ന എല്ലാ മേഖലകളോടുമായിരിക്കാം. ഇതെല്ലാം ഞങ്ങളുടെ ആത്മീയമായിരിക്കുന്ന വളർച്ച എത്തിയിരണമേ. ദൈവമായ ഭർത്താവ് പരീക്ഷ എന്നൊരു ഉദ്ദേശം മാത്രമല്ല, അതിലുപരി ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിലും ജീവിതത്തിന്റേതായിരിക്കുന്ന ആത്മീയ ആവശ്യങ്ങളിലുമെല്ലാം ഇത് പ്രായോഗികമാക്കേണ്ട സ്വർണം ഞങ്ങൾക്കിടയാക്കണമേ. കർത്താവേ, വനിതാ സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി വിശദീകരിക്കണമേ. ഞങ്ങളെല്ലാവരും നിനക്ക് നിന്റെ ഏകജാതനെ പരിശു പ്രോഹരിക്കും. എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ.
ആമേൻ.
ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറെയേറെ സന്തോഷത്തോടെ വീണ്ടും നമ്മള് 2014 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. കഴിഞ്ഞ വർഷം ദൈവം അത്ഭുതകരമായിട്ട് നമ്മളെ നടത്തിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയൊക്കെ ധാരാളം പേരെഴുതി 100-ലേറെ ആൾക്കാർ ഭംഗിയായിട്ട് അത് നിർവഹിച്ചു. എനിക്കറിയാം തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷ വളരെ ഭംഗിയായിട്ടാണ് എഴുതിയത്. എല്ലാവർക്കും അതുകൊണ്ട് പ്രയോജനം ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നറിയുമ്പോഴാണ് കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. അതങ്ങനെ തന്നെ സംഭവിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ പ്രത്യേകമായിട്ട് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അതിനുവേണ്ടി അത്യുദ്ധാനം ചെയ്ത് പരീക്ഷയിലൊക്കെ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം കൂടുതൽ മാനിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷം നമ്മുടെ എല്ലാ ഇടവുകളിൽ നിന്നും കൂടുതൽ ആൾക്കാരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇതിൽ ഉണ്ടാകാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇന്നലെ രാജേഷ് അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ സാധ്യതകള് നമുക്ക് മുമ്പില് ഉണ്ട്. ആ സാധ്യതകളെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല, അച്ഛൻ ഇന്നലെ പറഞ്ഞതാണ്, എല്ലാ ഭദ്രാസനങ്ങളെയും വെച്ച് നോക്കിയാൽ ഇതുപോലെ ടെലികോൺഫറൻസ് വഴിയായിട്ട് ക്ലാസ്സുകളും നമ്മുടെ പ്രാർത്ഥനാ യോഗങ്ങളും MGSCSM ആണെങ്കിലും മറ്റ് ഓരോ കോൺഫറൻസുകളും ഒക്കെ നടക്കുന്നത് മറ്റേതെങ്കിലും ഭദ്രാസനത്തിലോ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഈ വർഷവും ക്ലാസ്സുകളൊക്കെ എടുക്കുവാൻ ബലഹീനനായ എന്നെ ചുമതലപ്പെടുത്തിയതിന് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്നിൽ വിശ്വാസം ഉറപ്പിച്ചതിന് പ്രത്യേകിച്ച് എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെ കൂടി ഓർക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇന്ന് മതോപദേശ സാരങ്ങള് ആണ് പഠിച്ചു തുടങ്ങുന്നത്. അതിനു മുൻപായിട്ട് കഴിഞ്ഞ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 1-2 കാര്യങ്ങളിൽ ഒരു വിശദീകരണം ഒന്ന് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനകത്ത് പരീക്ഷയുടെ കാര്യങ്ങളിൽ ചിലർക്ക് സംശയമുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എന്റെ ശ്രദ്ധയിലൊന്ന് പെട്ടത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവെക്കുകയാണ്. അതിനകത്ത് ഈ മാറാനായ പെരുന്നാളുകളിൽ ഉൾപ്പെടാത്ത പെരുന്നാൾ ഏത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനകത്ത് കൊഹനെ എന്നുള്ളതായിരുന്നു അതിന്റെ ഉത്തരം. കൊഹനെ എന്ന് പറഞ്ഞാല് പുരോഹിതന്മാരുടെ ഓർമ്മ ദിവസത്തിനാണ് നമ്മൾ കൊഹനെ എന്ന് പറയുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രത്യേകമായിട്ട് ഒന്ന് സെലക്ട് ചെയ്തായിരുന്നു. അതിനകത്ത് ആർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം ശൂനോയോ എന്നൊക്കെ പറയ എൽദോ എന്നൊക്കെ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ അതിനകത്ത് സ്കൂലോക്കോ എന്നൊരു വാക്കുണ്ടായിരുന്നു. അസൻഷൻ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള അല്ലെങ്കിൽ കർത്താവിന്റെ സ്വർഗാരോഹണത്തിനാണ് സൂലോക്കോ എന്ന് പറയുന്നത്. സൂലോക്കോ ചില പള്ളികളൊക്കെ സൂലോക്കോ എന്നുള്ള നാമത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പെരുമ്പാവൂരെ മലങ്കര വർഗീസിനെ നിങ്ങൾ അറിയുമല്ലോ, രക്തസാക്ഷിയായിട്ട് തീർന്ന മലങ്കര വർഗീസ്. അദ്ദേഹത്തിന്റെ ഇടവക പള്ളി സൂലോക്കോ പള്ളിയാ, പെരുമ്പാവൂര് സൂലോക്കോ പള്ളി, കർത്താവിന്റെ സ്വർഗാരോഹണ പള്ളി എന്നുള്ള അർത്ഥത്തിലാണ്. അതാണ് ആ വാക്ക്, അത് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തുന്നു. അതുകൂടാതെ ഒരു വാക്കുകൂടെ ഞാനിപ്പോ പുതിയതായിട്ടൊന്ന് പറയാം. സൂബോറോ എന്നൊരു വാക്കുണ്ട്. സൂബോറോ എന്ന ആ പെരുന്നാൾ ഏതാന്ന് ചോദിച്ചാല് ദൈവമാതാവിനോടുള്ള അറിയിപ്പ, അനൗൺസിയേഷൻ ടു ദ മദർ ഓഫ് ഗോഡ് എന്നുള്ളത്. അത് മാർച്ച് മാസം 25-ാം തീയതി ആഘോഷിക്കുന്നതാണ്. എല്ലാ മാർച്ച് മാസം 25-ാം തീയതി മാറാത്ത ഒരു ദിവസമാണ്. ദുഃഖവെള്ളിയാഴ്ച വന്നാലും അന്ന് കുർബാന നടത്തിയിട്ട് മാത്രമേ ദുഃഖവെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകൾ നടത്തുകയുള്ളൂ. 2000 അങ്ങനെയായിരുന്നു അത് നടത്തിയത് എന്നുള്ളതും കൂടെ ഓർപ്പിക്കുന്നു. സൂബോറോ എന്ന് വെച്ചാൽ അനൗൺസിയേഷൻ ടു ദ മദർ ഓഫ് ഗോഡ് എന്നുള്ളത്. നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം അറിയാമല്ലോ. അതുകൂടാതെ കൂതോശിത്വം കഴിഞ്ഞിട്ട് വരുന്ന ദിവസങ്ങളിൽ പിന്നെ സക്രിയാവിനോടുള്ള അറിയിപ്പ് കഴിഞ്ഞിട്ട് വരുന്നത് മറിയമിനോടുള്ള അറിയിപ്പിന്റെ ദിവസവുമാണ്. അന്നും ദേവമാതാവിനോടുള്ള അറിയിപ്പെന്ന് നമ്മൾ എഴുതുമെങ്കിലും സൂബോറ എന്ന പെരുന്നാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് മാർച്ച് മാസം 25-ാം തീയതിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർപ്പിക്കുക. ഇങ്ങനെയുള്ള ചില ദിവസങ്ങൾ പ്രത്യേകമായിട്ട് എന്തിനാ ഈ മാർച്ച് 25-ാം തീയതി തന്നെ ഈ വചനിപ്പ് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചാല് അത് കഴിഞ്ഞിട്ട് 10-ാം മാസമാണല്ലോ December 25-ാം തീയതി വരുന്നേ. അതുകൊണ്ടാണ് അങ്ങനെ ആ ദിവസം വെച്ചേക്കുന്നത്. അതുകൂടാതെ നിങ്ങളുടെ അതായത് മറിയമ്മ വചനിപ്പ് കേട്ടതിന് ശേഷം 10 മാസം കഴിഞ്ഞിട്ടാണ് ജന്മം നൽകിയത് എന്നുള്ള ആ ഒരു പൂർണ്ണത വരുവാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പെരുന്നാൾ സഭയിൽ ക്രമീകരിച്ചേക്കുന്നത്. അതുകൂടാതെ ഈ കഴിഞ്ഞ പറയുന്ന കൂട്ടത്തില് നിങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങ് പെടുത്തി പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ ഇത് പരീക്ഷ കേന്ദ്രീകൃതമായിട്ട് മാത്രമല്ല നമ്മുടെ സഭയുടെ വിശ്വാസങ്ങൾ പഠിക്കാനുള്ള നല്ലൊരു അവസരമായതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ February 2-ാം തീയതി മായൽത്തോ പെരുന്നാളായിരുന്നു. അത് ഈ ഞായറാഴ്ച വന്നതുകൊണ്ട് എല്ലാ പള്ളിയിലും അത് ആചരിക്കുകയും അത് കൃത്യമായിട്ട് നടത്തുകയും ചെയ്തു. എന്നാല് ഒരിക്കലും മാറ്റമില്ലാത്തൊരു ഡേറ്റാണ് ഈ February 2-ാം തീയതി മായൽത്തോ, കർത്താവിന്റെ ദൈവാലയ പ്രവേശനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് February 2-ാം തീയതി തന്നെ മായൽത്തോ ആചരിക്കുന്നത്? അതിന് മുമ്പുള്ള ആഴ്ചകളിലൊക്കെ വായിച്ചു കേട്ട എവെങ്കിലും ഭാഗം യേശു ക്രിസ്തു പിന്നെ ഉപവാസത്തിന് ശേഷം ശിഷ്യന്മാരെ ചേർക്കുന്നതും അങ്ങനെ പത്രോസിനെ അന്ത്രയോസിനെ വിളിക്കുന്നതും നഥനയേലിനോ വിളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം വായിച്ചതിന് ശേഷമാണ് ഈ 40-ാം ദിവസം യേശു ക്രിസ്തുവിനെ കൊണ്ട് ദൈവാലയത്തിൽ കൊണ്ടുവരുന്നതിന്റെ ആ ദിവസം നമ്മൾ ഓർക്കുന്നത്. എന്തുകൊണ്ടാണ് അത് നടത്തുന്നതെന്ന് ചോദിച്ചാല് December 25-ാം തീയതി ജനനപ്പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു. അതിനുശേഷം വരുന്ന 40-ാം ദിവസം, അതായത് 40 ദിവസമാണ് ഒരു ആൺകുഞ്ഞ് പിറന്നാൽ. ലേവിയ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് യഹൂദ മര്യാദ പ്രകാരം ഒരു ആൺകുഞ്ഞ് പിറന്നാൽ അതിനെ 40-ാം ദിവസം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് സ്ത്രീയുടെ ശുദ്ധീകരണ കാലഘട്ടത്തിന് ശേഷം അത് പൂർത്തിയാകുമ്പോൾ 40-ാം ദിവസം ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയും. അപ്പൊ December 25 മുതൽ കൃത്യം 40-ാമത്തെ ദിവസമാണ് ഈ February 2. അതുകൊണ്ട് അന്ന് തന്നെ ഈ മയൽത്തെ പെരുന്നാൾ വെച്ചേക്കുന്നത്. അതുകൊണ്ട് അതങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചേഞ്ച് ചെയ്യാത്ത ഇങ്ങനെയുള്ള ചില പ്രത്യേക ഡേറ്റുകളും കൂടെ ഒക്കെ സഭയിൽ ആചരിക്കുന്നുണ്ട് എന്നുള്ളത് അതിനോടുള്ള ബന്ധത്തിൽ ചേർത്ത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് വയ്ക്കുന്നു. രണ്ടാമതായിട്ട് ഒരു വിശദീകരണം നൽകാനായിട്ടുള്ളത് ഈ പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയുടെ ഒരു ചോദ്യത്തിനകത്തുണ്ടായിരുന്നു. അങ്ങനെ പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥത നടത്തുമ്പോൾ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും നമ്മൾ പോയി ചുമ്മാതെ അവരോട് വിശ്വാസമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ പോയി അവരോട് പറയുക അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചാൽ ദൈവം അതിന് ഉത്തരം നൽകുമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനകത്ത് ഇല്ല എന്ന് തന്നെയാണ് ആ പ്രസ്താവന തെറ്റാണ്. അങ്ങനെ ദൈവം ഉത്തരം നൽകും എന്ന് പറഞ്ഞാല് ഉത്തരം നമ്മൾക്ക് വിശ്വാസമില്ലാതെ ദൈവം ആ പ്രാർത്ഥന കേൾക്കില്ല എന്നായിരിക്കണം ചോദ്യം കർത്താവ് അതിന് ശ്രമിച്ചത്. അതിന്റെ ഒരു വിശദീകരണം നൽകാം. എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസമില്ലാതെ ദൈവം പ്രതിഫലം നൽകില്ല എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഹൈന്ദവരും അല്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ എന്ത് വിശ്വാസം ഉണ്ടായിട്ട് അവർ വന്ന് പരിമലയിലോ അല്ലെങ്കിൽ പുതുപ്പള്ളിപ്പള്ളിയിലോ മണർകാട്ടോ ഒക്കെ പ്രാർത്ഥിക്കുന്നു, അവർക്ക് എങ്ങനെയാണ് ദൈവം പ്രതിഫലം നൽകുന്നത്? അവിടെ നമുക്ക് പറയാനുള്ള കാര്യം, ഈ ഹിന്ദുക്കളാണെങ്കിലും ആരാണെങ്കിലും ഈ പുണ്യവാളന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചാൽ ദൈവം അനുഗ്രഹം ചെയ്യും എന്നൊരു ഒരു വിശ്വാസം ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതലായിട്ട് അവരുടെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റിയോ സഭയുടെ മറ്റു വിശ്വാസത്തെ പറ്റിയോ ഒന്നും അവർക്കറിയാം. സഭയുടെ മറ്റു വിശ്വാസം അല്ല ഇവിടെ വിഷയം, ഈ പ്രാർത്ഥിക്കുന്ന ആളിന്റെ ഒരു വിശ്വാസമാണ്. അതിന് ഉപോൽബലകമായിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാം. ഞാൻ ഇത് പഠിപ്പിച്ച കൂട്ടത്തില് പറഞ്ഞായിരുന്നു, നമ്മളുടെ മതോപദേശ സാരങ്ങളിലെ 45-ാമത്തെ പേജിൽ, അതായത് പരിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥനയെ കുറിച്ച് 45-ാമത്തെ പേജിൽ വരുമ്പോൾ അതിന്റെ 8-ാമത്തെ സബ്സെക്ഷനായിട്ടുള്ളത് പറഞ്ഞായിരുന്നു, ദൈവം പരിശുദ്ധന്മാരുടെ അപേക്ഷയിൽ മാത്രമല്ല അവരുടെ സഹായത്തെ യാചിക്കുന്നവരുടെ വിശ്വാസത്തിലും ആന്തരത്തിലും കൂടെ സൂക്ഷിച്ച് അവരുടെ യാചന നൽകുന്നവനാകുന്നു. അപ്പോ പരിശുദ്ധന്മാരുടെ അപേക്ഷ മാത്രമല്ല നമ്മുടെ വിശ്വാസവും കൂടി അതിനൊരു ഘടകമാണ്. അതുതന്നെയാണ് വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം, 53-ാമത്തെ പേജില് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഓർപ്പിക്കുന്നതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് എന്നാൽ ഞാൻ ജീവനോടിരിക്കുമ്പോൾ മരിച്ചതിന്റെ ശേഷവും മറ്റുള്ളവർ എനിക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളുമല്ലോ എന്നുള്ള വിചാരത്തോടുകൂടെ ജഡമയനായി ഒരുത്തൻ നടക്കുന്നുവെങ്കിൽ ആയത് മരണത്തിനുള്ള പാപങ്ങളിൽ ഒന്നാകിയാൽ സകല പരിശുദ്ധന്മാരും ദീർഘദർശിമാരും ലോകത്തിലുള്ളവരൊക്കെയും അവന് വേണ്ടി അപേക്ഷിച്ചാലോ അവൻ കൃപയ്ക്ക് യോഗ്യനായിത്തീരുന്നതല്ല എന്ന് പറഞ്ഞാൽ അവന്റെ അവിശ്വാസവും അവന് അതിനെ ലഘൂകരിച്ച് കാണുന്നതും ഒരിക്കലും ദൈവം കേൾക്കുകയില്ല എന്ന് തന്നെയാണ് അവളെ വളരെ കൃത്യമായിട്ട് അവിടെ ഓർപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നത് നിങ്ങൾ വിശ്വാസത്തോടുകൂടി എന്ത് പ്രാർത്ഥിച്ചാലും അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പിനെന്ന്. അപ്പൊ നമ്മുടെ വിശ്വാസം ഒരു പ്രാധാന്യമുള്ള കാര്യമാണ്, അതായിരിക്കണം ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണല്ലോ യേശു ക്രിസ്തു തന്റെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ അവൻ അത്ഭുതം ഒന്നും കാണിക്കാനായിട്ട് സാധിച്ചില്ല, അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ദൈവപുത്രനായിട്ട് പോലും അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് തിരുവചനം എഴുതിയേക്കുക. അതായിരിക്കണം ചോദ്യകർത്താവിന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ നമ്മളെ ഈ വിശുദ്ധന്മാരെയൊക്കെ അങ്ങ് ചൂഷണം ചെയ്യുക എന്നൊരർത്ഥത്തിലല്ല, നമ്മുടെ വിശ്വാസത്തോട് നമ്മുടെ വിശ്വാസം കൂടി അതിന് ഉപോൽബലകമാണെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം ചോദ്യകർത്താവ് ശ്രമിച്ചത് എന്ന് ഓർപ്പിക്കണം. ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമേ കഴിഞ്ഞ പരീക്ഷയെ പറ്റിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. അത് പ്രത്യേകമായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് ദൈവം തീർച്ചയായിട്ടും പ്രതിഫലം നൽകുന്നതാണ്. നമുക്ക് ഒത്തിരി സമയം നഷ്ടപ്പെടുത്താതെ നമ്മുടെ ഇന്ന് പഠിക്കാനുള്ള മതോപദേശ സാരങ്ങളുടെ 23-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. 22-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് പരിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന, അവരുടെ തിരിശേഷിപ്പുകളെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു. 23-ാം അധ്യായത്തിൽ ഇവിടെ പ്രതിപാദിക്കുന്നത് കുരിശുവരയെയും കുരിശുവന്ദനയെയും കുറിച്ചുള്ള കാര്യങ്ങളാണ്. 23-ാം അധ്യായത്തിൽ പറയുന്നത് അബൌട്ട് മേക്കിംഗ് ദ സൈൻ ഓഫ് ദി ക്രോസ് ആൻഡ് അഡോറേഷൻ ഓഫ് ദി ക്രോസ് എന്നുള്ളതാണ്. ഇവിടെ മതോപദേശ സാരങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് നാം നമ്മുടെ കാവലിനും രക്ഷയ്ക്കും വേണ്ടി മെസ്സിഹായുടെ കുരിശുമരണത്തിൽ സങ്കേതപ്പെടണമെന്നും തന്റെ കഷ്ടാനുഭവങ്ങളായ കുരിശിനെ എല്ലായ്പ്പോഴും നമ്മൾ വഹിച്ചിരിക്കണമെന്നും തന്റെ കുരിശ് ക്രിസ്ത്യാനികളായ നമ്മുടെ അടയാളവും പ്രശംസയാകുന്നു എന്നും നമ്മെ ഓർപ്പിപ്പാനും അപ്രകാരം വിശ്വസിച്ച് പ്രവർത്തിക്കുന്നു എന്നറിയിപ്പാനും വേണ്ടി കുരിശിന്റെ അടയാളം നമ്മൾ വരയ്ക്കേണ്ടതാകുന്നു എന്നുള്ളതാണ് തുടങ്ങുന്നത്. അതിന് ഉപരിപലകമായിട്ട് പറയുന്ന ഇവിടെ പറയുന്ന ഒന്ന് രണ്ട് വാക്യങ്ങള് ഗലാത്തി ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യമാണ്. ഒന്ന് വായിക്കാമോ ഗലാത്തി 6:14? എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അതായത് കർത്താവിന്റെ കുരിശിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങളെ ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ളതാ, എങ്കിലും പെട്ടെന്ന് ശ്രദ്ധയിലേക്ക് വെക്കാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ, Numbers 21:4-9 അവിടെ പരിശോധിച്ചാൽ നമ്മൾ കാണുന്നത് ഈ ഇസ്രായേൽ മക്കള് മരുഭൂപ്രയാണ കാലത്ത് അവരെ അഗ്നിസർപ്പങ്ങളുടെ കടിയേൽക്കുന്നു. ദൈവനമ്പുരാൻ തന്നെ അവരോട് കൽപ്പിക്കുന്നതായ ഒരു കാര്യമാണ് നമ്പേഴ്സ് 21:7-8 പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. മോശയോട് പറയുകയാണ്, നീ പിച്ചള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കണം, അഗ്നി സർപ്പങ്ങളുടെ കടിയേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കുമ്പോൾ രക്ഷ പ്രാപിക്കുമെന്ന് പറയുന്നു. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതൊരു വിഗ്രഹാരാധനയല്ല. ഇത് നേരത്തെ പല പ്രാവശ്യം ഞാൻ ഓർപ്പിച്ചിട്ടുള്ള കാര്യമാണ്, നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. സ്വർഗത്തിലോ ഭൂമിയിലുള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കി വന്ദിക്കുകയോ സേവിക്കുകയോ ചെയ്യരുതെന്ന് കൽപ്പിച്ച അതേ കർത്താവ് അതേ ദൈവത്തിന്റെ അതേ വായു കൊണ്ട് തന്നെ കൽപ്പിച്ചു നീ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുകയെന്ന്, പിച്ചള സർപ്പത്തെ ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അതുകൊണ്ട് അതൊരു വിഗ്രഹാരാധനയ്ക്ക് വേണ്ടിയുള്ള താല്പര്യമല്ല ദൈവത്തിന് അതിന്റെ പിന്നിലുള്ളത് എന്ന് ഓർപ്പിക്കുക. അതെന്തായിരുന്നു? അത് യോഹന്നാന്റെ സുവിശേഷം 3:14 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 3:14 നമ്മൾ വായിക്കുന്നത്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രന് ഉയർത്തപ്പെടേണ്ടതാകുന്നു എന്ന് വായിക്കുന്നുണ്ട്. അതായത് അത് ഈ പുതിയ നിയമത്തിൽ സംഭവിക്കാനുള്ള യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിന്റെ അല്ലെ കുരിശു മരണത്തിന്റെ മുൻകുറിയായിരുന്നു സംഖ്യാപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അതൊരു വിഗ്രഹാരാധനയല്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുക. ദൈവനമ്പുരാൻ തന്നെ അനേക ഇതുപോലെയുള്ള സൈൻസ് ആൻഡ് സിമ്പിൾസ് ഉണ്ടാക്കാൻ തക്കവണ്ണം ദൈവം കൽപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ പറയുന്ന കാര്യം, മനുഷ്യകുലം മുഴുവനും രക്ഷപ്പെട്ടത് ദൈവോത്രന്റെ കുരിശ് മൂലമാകിയാൽ നാം വന്ദിക്കേണ്ടതുമാകുന്നു. നാം വന്ദിക്കേണ്ട കുരിശ് പൊന്ന് വെള്ളി കല്ല് മരം മുതലായവ കൊണ്ട് കുരിശിന്റെ മാതൃകയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നവയല്ല, അവ ഓർമ്മയ്ക്കും അറിവിനുമായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നവയത്രേ. അതായത് ഇവിടെ പറയുന്ന കാര്യം, പൊന്നും കുരിശുണ്ട്, വെള്ളിക്കുരിശുണ്ട്, കല്ലുകൊണ്ടോ അല്ലെ കൽക്കുരിശുണ്ട്, മരം കൊണ്ട് കുരിശുണ്ടാക്കാറുണ്ട്. ഇവ കൊണ്ട് കുരിശിന്റെ മാതൃകയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പ്രത്യേക കുരിശ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒരു പ്രത്യേക കുരിശിൽ നിന്ന് ഏതാണ്ടൊക്കെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതിൽ നിന്ന് സുഗന്ധം ഒഴുകുന്നു, അതിൽ നിന്ന് പൊന്നിൻ കുരിശ് പുറത്തോട്ടെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് 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 നിഷേധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ദൈവനമ്പുരാൻ ആഗ്രഹിക്കുന്നത് ആ പൊന്നിൻ കുരിശിന് ഏതാണ്ടൊരു ശക്തിയുണ്ടെന്നോ ആ പ്രത്യേക കൽക്കുരിശിന് ഏതാണ്ടൊരു ശക്തിയുണ്ടെന്നോ അല്ല. ഇതൊക്കെ നമുക്ക് ഉള്ള ചില സിമ്പിൾസ് ആയിട്ട് മാത്രം നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. സഭയുടെ പഠിപ്പിക്കൽ അങ്ങനെ, പക്ഷെ പലപ്പോഴും എനിക്കും ഹൃദയവേദന തോന്നാറുണ്ട്. പല ഇടങ്ങളിലും ചെയ്തു വരുന്നത് യേശുക്രിസ്തുവിനുള്ള പ്രാധാന്യം പോയിട്ട് ചില കുരിശികളിലേക്കും ചില മറ്റ് ചില കാര്യങ്ങളിലേക്കും സുഗന്ധദ്രവ്യങ്ങളിലേക്കും ഒക്കെ മനുഷ്യന്റെ കോൺസെൻട്രേഷൻ പറിച്ചു നടാനായിട്ട് ശ്രമിക്കുന്നത് എനിക്ക് സംശയമുള്ള കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ ഒന്നും പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒന്നും പറയുന്നില്ല, ദൈവം അത് കാണുന്നുണ്ട്. പക്ഷെ സഭ അങ്ങനെ ഒരു പ്രാധാന്യം കൊടുക്കാറില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ ഉള്ളതുപോലെ അല്ലെ മറ്റ് സഭകളിൽ ഉള്ളതുപോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുട്ടിഘോഷിച്ച് വലിയ ഒരു സംഭവമാക്കി നമ്മുടെ സഭയിൽ മാറ്റാത്തത് എന്നും കൂടി ഓർപ്പിക്കുക. പ്രായോഗിക തലത്തിൽ വരുന്ന പോരായ്മകൾ നമ്മൾ തന്നെ മാറ്റേണ്ടതാണെന്നും കൂടി ഓർപ്പിക്കുന്നു. അവ ഓർമ്മയ്ക്കും അറിവിനുമായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു അത്രേ. കുരിശ് കൂദാശ ചെയ്യപ്പെടാത്തതിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്നും ഇത് തന്നെയാകുന്നു. നിങ്ങൾ ദേവാലയ കൂദാശ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അവിടെ കുരിശ് പ്രത്യേകമായിട്ട് കൂദാശയൊന്നും ചെയ്യുന്നില്ല. അതിന്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞാല് അതേതാണ്ട് ഒരു പ്രത്യേക സാധനമായിട്ട് വലിയ പ്രാധാന്യം കൊടുത്ത് ആ തടിക്കുരിശിൽ നിന്ന് ഏതാണ്ട് ശക്തി പുറപ്പെടുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ കുരിശ് എന്ന് പറയുന്ന ഒരു സിമ്പലാണ്. അത് തീർച്ചയായിട്ടും മനുഷ്യപുത്രന്റെ കാൽവരി കുരിശ്, ദൈവനമ്പുരാൻ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കാൻ പറഞ്ഞതുപോലെ മാത്രമുള്ള കാര്യമാണ് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. കുരിശ് എന്നാൽ കാണപ്പെടാവതല്ലാത്തവനുമായ രൂപാന്തരപ്പെടുത്താവതല്ലാത്തവനുമായ മഹാദൈവത്തെ നമ്മുടെ ഹൃദയത്തിന്മേൽ രൂപപ്പെടുത്തിക്കൊണ്ട് ആത്മീയ കണ്ണാൽ നോക്കി വന്ദിക്കുന്ന പ്രകാരം ദൈവപുത്രന്റെ കുരിശിനെ ഹൃദയത്തിന്റെ പലകമേൽ രൂപപ്പെടുത്തിക്കൊണ്ട് ആത്മീയ കണ്ണാൽ നോക്കി വന്ദിക്കേണ്ടതാകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ കോൺസെൻട്രേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പൊ ഒരു ചിത്രവും മനസ്സിലില്ലാത്തത് എനിക്ക് തോന്നുന്നില്ല, കന്തകോസുകാരൊക്കെ എന്തെങ്കിലും ഒരു രൂപം ഒന്ന് മനസ്സിൽ വെച്ചിട്ടായിരിക്കണം അവർ ദൈവമേ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രകാശമെങ്കിലും അവരുടെ കൺമുൻപിൽ ഉണ്ടായിരിക്കും ദൈവം എന്ന് പറയുമ്പോൾ. അങ്ങനെ ഒരു 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 ശൂന്യതയിൽ വെച്ചുകൊണ്ട് ഒന്നും നമുക്ക് ആരാധനയുടെ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് പഴയ നിയമത്തിൽ മുഴുവൻ ശൂന്യതയിലല്ല. പിന്നെയോ ചില സിമ്പിൾസ് സൈൻസ് ഒക്കെ അല്ലെ മലാഖമാരുടെ രൂപം അല്ലെങ്കിൽ ദൈവാലയത്തിൽ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ അതിന്റെ അളവ് മുഴം ഇതെല്ലാം കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം അതുകൊണ്ടാണ്. അതിനെയെല്ലാം വിഗ്രഹവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്തോ ശക്തി പുറപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ ആരാധിക്കപ്പെടുമ്പോഴാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ നമുക്ക് ഈ കാത്തലിക്സ് ചെയ്യുന്ന പോലെ വിഗ്രഹങ്ങളൊന്നുമില്ല. നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഐക്കൺസ് പോലും പ്ലെയിൻ ഒരു പ്രതലത്തിൽ ഒരു രൂപം മീൻസ് ഒരു ചിത്രം നമ്മൾ വരയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഐക്കൺസ് പോലും വരയ്ക്കപ്പെടേണ്ടത് അത് വളരെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ഇരുന്ന് ഒരു കൗദാശിക കർമ്മമാണ് നിർവഹിക്കുന്നുള്ളത്. ചില റഷ്യൻ ദേവാലയ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചസിലും അല്ലെ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചസിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഐക്കൺസ് ധാരാളം. ഇവനെ തിരുമേനിയെ പോലെയുള്ളവരതിന് വേണ്ടി വളരെ താല്പര്യമുള്ളവരായിരുന്നു. പോട്ടെ, ഞാനിയാവഴി ദേറായിലോ അല്ലെ തിരുമേനിയുടെ നേതൃത്വം കൊടുത്ത മറ്റിടങ്ങളിലോ ഒക്കെ സമയ ഒട്ടുമിക്ക ദേവാലയങ്ങളിൽ ഇപ്പൊ ഐക്കൺസിന് വളരെയേറെ പ്രാധാന്യം ഉണ്ടെന്നും കൂടി ഉറപ്പിക്കുകയാണ്. ഇതൊന്നും അതിൽ നിന്ന് ഏതാണ്ട് ശക്തി പുറപ്പെടുന്നു എന്നുള്ളതില്ല അർത്ഥത്തിലല്ല, അത് നമുക്ക് ഒരു ദൈവ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഉറപ്പിക്കുക. ഇപ്പൊ ഈ ഫോട്ടോ വെക്കുന്ന ഒരു പരിപാടിയുണ്ട്, യേശുക്രിസ്തുവിന്റെ ഫോട്ടോയോട് കൂടി. പണ്ടൊന്നും യേശുക്രിസ്തുവിന്റെ ഫോട്ടോ സിംഗിൾ ആയിട്ടേ വെക്കത്തുള്ളായിരുന്നു, ഇപ്പൊ അതിന്റെ കൂട്ടത്തിൽ എല്ലാരെയും ഒരേ ലെവലിൽ പ്രതിഷ്ഠിച്ചേക്കുക. അത് അതുപോലെ തന്നെ മാതാവ്, കുഞ്ഞില്ലാത്ത മാതാവ്. കുഞ്ഞില്ലാത്ത മാതാവ് നമ്മുടെ സഭയിൽ പ്രാധാന്യമുള്ള കാര്യമേ അല്ല. കുഞ്ഞില്ലാത്ത മാതാവിനെ, കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് നിൽക്കാത്ത ഒരു മാതാവിന് സഭയിൽ യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിലൂടെ അല്ലാതെ ഒരു പ്രാധാന്യം സഭ ആദ്യം മുതലേ കൊടുത്തിട്ടില്ല. ഇതെല്ലാം ബുക്ക് സ്റ്റോളുകാരും അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ നേതൃത്വം കൊടുക്കുന്നവരല്ല, അവർക്ക് ഇഷ്ടത്തിന് ഇപ്പോൾ അടിച്ച് കൂട്ടി വെക്കുന്നു എന്നുള്ളത് എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളതും കൂടി ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് 1 Corinthians 1:18 വായിക്കാവൂ. 1 Corinthians 1:18 ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അപ്പൊ അതിനാ നമ്മൾ കുരിശു വരയ്ക്കുമ്പോൾ അടയാളം നമ്മൾ ധരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അതുകൊണ്ട് കുരിശു ധരിക്കണം, കുരിശ് വഹിക്കണം, കുരിശ് വരയ്ക്കണം, അത് അനുഗ്രഹീതമായിട്ട് തീരാനായിട്ടാണ് എന്നുള്ളത് ഓർപ്പിക്കുന്നു. നമുക്കിപ്പോ ഹോളിവുഡ് എന്ന് പറയുന്നത് സിനിമ ായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. എനിക്ക് പറയാനുള്ളത് ഹോളിവുഡിന് വിശുദ്ധ തടി എന്നുള്ള അർത്ഥത്തിൽ ഹോളിവുഡ് ആയിരിക്കണം കേട്ടോ. വിശുദ്ധ തടി, ആ വിശുദ്ധ തടി എന്ന് പറയുന്ന കുരിശാണ്, ആ ഹോളിവുഡാണ് നമ്മൾ ധരിക്കേണ്ടത്. അല്ല ഇപ്പൊ നമ്മുടെ പിള്ളേര് പോകുന്ന ഹോളിവുഡിലേക്ക് പിള്ളേരെ തള്ളിവിടുക എന്നുള്ളതല്ല, ഈ വിശുദ്ധ കുരിശിനെ ധരിക്കുവാനായിട്ട് നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. കുരിശിന്റെ മുമ്പാകെ വന്നിക്കുന്നത് കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവിനെയും തന്നെ കുരിശു മരണത്തെയും വന്നിക്കുക അത്രേ. ദുഃഖവെള്ളിയാഴ്ചയൊക്കെ നമ്മള് ഇത് കുമ്പിടുന്നു എന്ന് പറയുന്നത് ഏതാണ്ട് വിഗ്രഹാരാധനയായിട്ടല്ല, കർത്താവിന്റെ കുരിശുഭരണത്തെയും ആ കർത്താവിന്റെ മുൻഭാഗം നമ്മൾ കുമ്പിടുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മള്. അതിനാൽ നമുക്ക് രക്ഷയുണ്ടായ സ്ലീബായി ഞങ്ങൾ വന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൂടെയുള്ള രക്ഷയെയാണ് പ്രാധാന്യത്തിൽ കാണേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ ഇനി മുതൽ അങ്ങനെ കാണണം എന്നുള്ളതും കൂടി പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുക. ഇത്രയും നാളും അങ്ങനെ അല്ലായിരുന്നു, കുരിശിന്റെ മുമ്പിലാണ് എന്നുള്ള അർത്ഥത്തിലാണ് ചെയ്തിരുന്നതെങ്കിൽ അങ്ങനെയല്ല. കുരിശിലൂടെ നമുക്ക് രക്ഷയുണ്ടാക്കിയ ആ രക്ഷയുടെ അനുഭവത്തെ അറിയുന്നതിന് വേണ്ടിയും ആ ദൈവത്തിന്റെ മുമ്പാകെയാണ് നമ്മൾ വണങ്ങുന്നത് എന്നുള്ള ബോധ്യത്തോടും കൂടി വേണം ഇത് ചെയ്യാൻ എന്നുള്ളത് ഓർപ്പിക്കും. സാക്ഷിവട്ടത്തിന് മുമ്പാകെ ദാവീദ് ചെയ്ത സകലം, ദാവീദ് എന്നാ ചെയ്തു, അവിടെ ഭയങ്കര ഡാൻസ് ആയിരുന്നു. സാക്ഷിവട്ടം കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഭയങ്കര ഡാൻസ് ആയിരുന്നു. ദാവീദ് അതിന് മുമ്പില് പിന്നെ ആനന്ദ നൃത്തം ചവിട്ടി. അതെല്ലാം ആരാധനയ്ക്ക് വേണ്ടി പെന്തക്കോസ്തുകാർ എടുത്തു പറയാറുണ്ടെങ്കിലും ഇതൊരു പെട്ടകത്തിന് മുമ്പാകെ ചെയ്തതെന്നുള്ള പ്രാധാന്യം എംഫസിസ് അവർ പറയാറില്ല. അത് വിഗ്രഹാരാധനയാണോ? അല്ല, അതങ്ങനെ വിഗ്രഹാരാധനയായിട്ട് വിചാരിക്കപ്പെടുന്നില്ല. സാക്ഷിവട്ടത്തിന് മുമ്പാകെ ദാവീദ് സന്തോഷത്തോടെ ആരാധന കഴിച്ചു, അതുകൊണ്ട് നമ്മളും ഓർഗണും കീബോർഡും തമ്പേറും ഉപയോഗിക്കണം എന്ന് അവർ പറയും. തമ്പേർ, തപ്പ്, മുരജം, കിന്നരം ഒക്കെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയല്ല, അത് ഉപയോഗിക്കാൻ വേണ്ടിയല്ല. അതിനപ്പുറമായിട്ട് അത് വിഗ്രഹാരാധനയല്ല, അതിനപ്പുറമായിട്ടുള്ള ഒരു ആത്മീയ അർത്ഥം അതിനുണ്ടെന്നും കൂടി ഓർപ്പിക്കുന്നു. ദൈവത്തിന് മുമ്പാകെ ചെയ്തതായി എണ്ണപ്പെട്ട പ്രകാരം തന്നെ കുരിശിന് അത് ദൈവത്തിന് മുമ്പാകെ ദൈവത്തെ ആരാധിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. വിഗ്രഹാരാധനയ്ക്ക് പോയതല്ല. പെന്തക്കോസ്തുകാരുടെ വേഷം അനുസരിച്ചാണെങ്കിൽ ദാവീദ് വിഗ്രഹാരാധിയ, അങ്ങനെ അല്ല, ദൈവം അത് മാനിച്ചു എന്നുള്ളത്. അതുകൊണ്ട് കുരിശിന്റെ മുമ്പാകെ കർത്താവിനെയും തന്റെ കുരിശുഭരണത്തെയും വന്ദിക്കുന്നത് വിഗ്രഹാരാധനയായി വിചാരിക്കപ്പെടാതെ അനുഗ്രഹമായിട്ട് എണ്ണപ്പെടുന്നതാകുന്നു എന്ന് ഓർപ്പിക്കുക. എബ്രായ ലേഖനം 13:13 വായിക്കാമോ? അതായത് കുരിശ് എല്ലാവർക്കും നിന്നയുടെ അടയാളമാണ്. ഇപ്പോഴും കുരിശ് എന്ന് പറഞ്ഞ മുസ്ലിങ്ങളും ഒക്കെ നിന്ദിക്കും നമ്മളെ. നമുക്കറിയാം കുരിശ് ഇപ്പൊ കാനഡയിലും അമേരിക്കയിലും ഒന്നും കുഴപ്പമില്ല, വേറെ ഏതെങ്കിലും കൺട്രീസിൽ കുരിശ് ധരിച്ചുകൊണ്ട് കയറിയാൽ അവനെ തട്ടിക്കളയും. അല്ലെ, കുരിശ് ഇപ്പൊ നിങ്ങൾക്ക് ഈ നോർത്ത് കൊറിയയിലെ ഒക്കെ കാര്യങ്ങൾ അറിയാലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. കുരിശ് അല്ലെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ആ നിന്നയാ എല്ലാവർക്കും, ആ നിന്നയെ നമ്മളും ആ നിന്ന വഹിക്കുക. അത്രയും നാള് നിന്നയായിരുന്നത് ദേ ഞങ്ങൾക്ക് രക്ഷയാണെന്ന് അന്തസ്സോടെ മറ്റുള്ളവരുടെ മുമ്പാകെ സാക്ഷിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള അർത്ഥത്തിലേക്ക് അത് മാറണം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ മത്തായിയുടെ സുവിശേഷം 16:24 വാക്യത്തിൽ എന്നെ അനുഗമിക്കുന്നവൻ തന്നെ താൻ ജയിച്ച് നാൾതോറും തന്റെ കുരിശു വഹിച്ച് എന്നെ അനുഗമിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 11:21 വാക്യത്തിൽ വിശ്വാസത്താൽ യാക്കോബ് മരിക്കുമ്പോൾ യോസേഫിന്റെ പുത്രന്മാർ ഓരോരുത്തരെ എല്ലാം അനുഗ്രഹിച്ച് അവന്റെ വടിയുടെ അറ്റത്ത് വന്ദിച്ചു എന്ന് പറയുന്നു. അതായത് വടിമേൽ ചാരി നിന്നു നമസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ എബ്രായ ലേഖനം 11:2-2 1 14-16 വാക്യങ്ങളിലൊക്കെ ആയിട്ട് അത് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ ഈ യാക്കോബ് യോസേഫ് ചെയ്തതായ കാര്യം, ഈ വടി എന്ന് പറയുന്നത് കുരിശിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണെന്ന് പിതാക്കന്മാര് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വാക്യം അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 3 പറയുന്ന കാര്യം, വന്ദിപ്പാനായി ബിംബങ്ങളെ ഉണ്ടാക്കുകയും അവയെ വന്ദിക്കുകയും ചെയ്യരുതെന്നല്ലാതെ, അതായത് ആ ബിംബത്തിൽ നിന്ന് ആ വിഗ്രഹത്തിൽ നിന്ന് ഏതാണ്ട് ശക്തി പുറപ്പെടുന്നു, ആ വിഗ്രഹം എന്നെ അനുഗ്രഹിക്കുന്നു എന്ന് ഉള്ള ബോധ്യത്തിൽ അത് ഉണ്ടാക്കരുത് എന്നാണ് ദൈവനമ്പുരം കൽപ്പിച്ചിരിക്കുന്നത്. അത് 3 കാര്യം പുറപ്പാട് പുസ്തകം 20:4-5 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിനക്ക് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലും താഴെ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുമുള്ള യാതൊരു പ്രതിമയെയും അരുത്, നീ അവയെ വന്ദിക്കുകയും സേവിക്കുകയും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. 2 18:4 വാക്യത്തില് നമ്മൾ വായിക്കുന്ന കാര്യം, ഈ പിച്ചള കൊണ്ടുണ്ടാക്കിയ സർപ്പത്തെ അവര് ധൂപം അർപ്പിച്ച് അതിൽ നിന്ന് എന്തോ അനുഗ്രഹം ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ നെഹുഷ്ഠാൻ എന്ന് പറയുന്ന ഒരു ആരാധനാക്രമത്തിലേക്ക് പോയപ്പോ ഹിസ്കിയ രാജാവ് അതിനെ മുഴുവൻ തച്ചുടച്ച് ശുദ്ധീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷനും കൂടിയാണ് നമ്മൾ ഗോകുൽത്ത 25 നോയമ്പില് ദേവാലയത്തിന്റെ നടുവിൽ ഉയർത്തുകയും ഉയർപ്പോടുകൂടി അതെടുത്ത് മാറ്റുകയും ചെയ്യുന്നത്. മനസ്സിലായോ? അത് വെച്ച് വീണ്ടും അവിടെ വെച്ച് വർഷം മുഴുവൻ ആരാധിച്ചുകൊണ്ടിരിക്കുകയല്ല, അത് ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ. ഇങ്ങനെയായിരുന്നു ഹിസ്കിയ രാജാവ് തല്ലി ഉടച്ചു കഴിഞ്ഞപ്പോ നമുക്കത് കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ അത് മനസ്സിലാക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അത് എടുത്ത് മാറ്റുകയും ചെയ്യാനും. പിന്നെ പ്രാധാന്യമൊന്നുമില്ല, അവിടെ പ്രാധാന്യമൊന്നുമില്ല. ആ സമയം കുറച്ച് ദിവസങ്ങളിൽ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അതെല്ലാം യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ ആ നിന്മയെ ഞങ്ങൾക്ക് രക്ഷയാക്കി തീർത്തു എന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. വേദപുസ്തക സംഭവങ്ങളുടെ ഓർമ്മയ്ക്കും അറിവിനും പള്ളികളുടെ അലങ്കാരത്തിനും വേണ്ടി കുരിശ് മുതലായ സാധനങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പറയുക. അതായത് വേദപുസ്തകത്തിലെ ചില സംഭവങ്ങളെ ഓർക്കാൻ വേണ്ടി ഈ സയൻസ് ആൻഡ് സിമ്പിൾസ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഞാനൊരു ഉദാഹരണം പറയാം. ഈ നിങ്ങൾ വിവാഹം കഴിച്ചവരോ ഒട്ടുമിക്ക പേരും കയ്യിലൊരു വിവാഹ മോതിര ഇട്ടിട്ടുണ്ട്. ആ വിവാഹ മോതിര ഇപ്പോൾ ഇട്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഭർത്താവിന്റെ പേര് അതിൽ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുടെ പേര് അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ നോക്കുമ്പോൾ ആ വിവാഹത്തിന്റെ മോതിരം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു ഫീല് തരുന്നുണ്ട്. ഭർത്താവ് അല്ലെ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ സന്തോഷത്തിന്റെ ഒരു കാര്യമാണല്ലോ എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. എന്നാൽ ഇതേ മോതിരം തന്നെ ഭർത്താവ് ഭാര്യ മരിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ദുഃഖമാതിരുന്നേ, അയ്യോ എന്റെ കൂടെ ഉണ്ടായിരുന്ന പങ്കാളി പോയല്ലോ എന്ന് വരുന്നു അല്ലേ. ആ മോതിരത്തിന്റെ നോയ്ക്ക് അപ്പൊ ആ സാഹചര്യത്തിനനുസരിച്ച് അതിന് വ്യത്യാസം ഉണ്ടായി എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മൾ ഓരോ ആരാധനകളിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് ചില അർത്ഥങ്ങൾ നമ്മൾ ആ സാഹചര്യത്തിന് അനുസരിച്ച് ചില കാലഘട്ടങ്ങളിൽ ചില അർത്ഥങ്ങൾ നമ്മളോട് പറയാനായിട്ടുണ്ട്. ഗോകുലത്ത് അവിടെ കൊണ്ട് വെക്കുന്നതിന് ഒരു സമയം, ആ സമയത്ത് നമ്മൾ അത് ഓർക്കുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. അതിനുശേഷം അത് എടുത്ത് മാറ്റുമ്പോൾ അതിന്റെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ അത് ചെയ്യുകയാണ്. ഓരോ ആരാധനയിലും നമ്മൾ ചെയ്യുന്ന അങ്ങനെയാ. പിന്നെ കുരുത്തോല ഓശാനയുടെ അന്ന് നമ്മൾ കുരുത്തോല പിടിക്കുന്നു, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യും. തീജ്വാലയുടെ ശുശ്രൂഷ നടത്തുന്നു, ദനഹായിക്ക് വെള്ളം വാഴ്ത്തുന്നു, ഇങ്ങനെയുള്ള സയൻസ് ആൻഡ് സിമ്പിൾസ് എല്ലാം അത് വിഗ്രഹാരാധന എന്നുള്ള രീതിയിലല്ല, ഇങ്ങനെയുള്ള ചില പ്രത്യേക അർത്ഥങ്ങൾ നമുക്ക് നൽകുന്നതാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും 5 പള്ളികളെയും പള്ളി ഉപകരണങ്ങളെയും ബഹുമാനത്തോടും ഭക്തിയോടും കൂടെ നമ്മൾ വിചാരിക്കണം, അങ്ങനെ പെരുമാറണം. യാതൊരു പ്രകാരത്തിലും വിഗ്രഹാരാധനയായി വിചാരിക്കപ്പെടുന്നതല്ല. പള്ളിയിലും പള്ളിയെയും പള്ളി ഉപകരണങ്ങളെയും നമ്മൾ ഭക്തിയോടും താല്പര്യത്തോടും കൂടി അതിൽ സംബന്ധിക്കണമെന്നുള്ളതാണ്. വിശുദ്ധിയോടുകൂടി ഓരോന്നിനെയും നമ്മൾ ആചരിക്കണം. ദൈവാലയത്തിൽ വരുമ്പോൾ, പുരുഷനെ വന്നിക്കുമ്പോൾ, അല്ലെ ദൈവാലയത്തിൽ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ദൈവാലയം എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിശുദ്ധീകരിച്ച് ഒരു സ്ഥലം പ്രത്യേകം ക്രമീകരിച്ചു, അതിനകത്ത് നാടകശാലയുണ്ട്, അല്ലെ പോർട്ടിക്കോണ്ട്, പൂമുഖമുണ്ട്, ജനങ്ങൾക്ക് നിൽക്കാനുള്ള ഹൈക്കില അല്ലെങ്കിൽ പ്രാകാരം ഉണ്ട്, അതിന് അകത്ത് നമ്മൾ നമസ്കാരം നടത്തുന്ന പ്രഭാത നമസ്കാരമൊക്കെ നടത്തുന്ന വിശുദ്ധ സ്ഥലമുണ്ട്, ആ തിരുശീലയ്ക്ക് അപ്പുറത്ത് അതിവിശുദ്ധ സ്ഥലമുണ്ട്, മദ്ബഹായുണ്ട്, ഇതിലെല്ലാം കയറാനും ഇറങ്ങാനും ഒക്കെ പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുണ്ട്. അവിടെ പ്രത്യേകമായിട്ട് കുരിശ് പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. മെഴുകുതിരി കത്തിക്കുന്നതിന് ഒരർത്ഥമുണ്ട്, മണി കിളിക്കുന്നതിന്, മർബാസ കിളിക്കുന്നതിന് ഒരർത്ഥമുണ്ട്. ഇതെല്ലാം പള്ളി സാധനങ്ങൾ ഒക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെല്ലാം ബഹുമാനത്തോടും ഭക്തിയോടും കൂടെ വേണം നമ്മൾ അതിൽ സ്പർശിക്കുവാൻ എന്നുള്ളത് ഓർപ്പിക്കുക. അതിനുവേണ്ടി ഇവിടെ കൊടുത്തേക്കുന്ന വേദഭാഗം ലേവിയ പുസ്തകം 12:4 ഒരുപക്ഷെ ഇത് തമ്മിൽ എന്നാ കണക്ഷൻ നിങ്ങൾ ചിന്തിച്ചേക്കാം, അതുകൊണ്ട് നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കണം. ലേവിയ പുസ്തകം 12:4.
പിന്നെ അവൾ 33 ദിവസം
തൊട്ട് മേൽവശം കൂടെ ഒന്ന് വായിച്ചേ ആന്റി, തൊട്ട് മേൽവശം കൂടെ.
8 ദിവസം അവന്റെ അഗ്രചർമ്മം പരിശോധന ചെയ്യണം. പിന്നെ അവൾ 33 ദിവസം തന്റെ രക്തശുദ്ധീകരണത്തിലിരിക്കണം. അവളുടെ കാലം തികയുന്നത് വരെ അവൾ യാതൊരു വിശുദ്ധ വസ്തുവും തുടരുത്.
ആൺകുഞ്ഞിനെ പ്രസവിക്കുവാണെങ്കിൽ അത് നമ്മൾ പ്രത്യേകിച്ച് മയൽത്തോ പെരുന്നാളിൽ ഓർക്കുന്നതായ കാര്യമായിരുന്നു. ഒരാൺകുഞ്ഞിനെ യഹൂദ സ്ത്രീ പ്രസവിക്കുവാണെങ്കിൽ 8 ദിവസം അവന് പരിച്ഛേദന നൽകണം. 7 ദിവസം കഴിഞ്ഞ് 8-ാമത്തെ ദിവസം പരിച്ഛേദന നൽകണം. അങ്ങനെ 7 ദിവസത്തിന് ശേഷം, ഒരാഴ്ച കാലത്തിന് ശേഷം 33 ദിവസം അവൾ ശുദ്ധീകരണ കാലഘട്ടമായിട്ടിരിക്കണം. അതായത് 33, 7, 40. ആൺകുഞ്ഞാ ഉണ്ടാകുന്നെങ്കിൽ 40 ദിവസം, പെൺകുഞ്ഞാണെങ്കിൽ കണക്കിരട്ടിക്കും. 2 ആഴ്ച ആദ്യത്തെ ആഴ്ച വട്ടക്കാലമായിട്ട് പിന്നെ 66 ദിവസവും, അങ്ങനെ 66, 14, 80 ദിവസം. അതായത് ചുരുക്കത്തിൽ ഇത്രേ ഉള്ളൂ, ആൺകുഞ്ഞാണെങ്കിൽ 40 ദിവസം, പെൺകുഞ്ഞാണ് ഉണ്ടാകുന്നതെങ്കിൽ 80 ദിവസം. അങ്ങനെയായിരുന്നു യഹൂദന്മാരുടെ ഒരു ക്രമം. ആ സമയത്ത് വിശുദ്ധ വസ്തുവൊന്നും തുടരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഇത് ചില കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ദൈവാലയത്തിലൊക്കെ ഈ സ്ത്രീകളെ വിശുദ്ധ സ്ഥലത്തേക്ക് ഇപ്പം പ്രത്യേകമായിട്ട് നമ്മൾ പ്രവേശിപ്പിക്കാതെയൊക്കെ നിൽക്കുന്നത്. അതൊക്കെ പിന്നീട് ചിന്തിക്കേണ്ടതായ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ റീത്തിങ്ക് ചെയ്യേണ്ട കാര്യമായിരിക്കാം. ഞാനിപ്പോൾ അതിന് തർക്കങ്ങളിലേക്കോ വിതർക്കങ്ങളിലേക്കോ ഒന്നും പോകുന്നില്ല. നമുക്കിവിടെ വേദപുസ്തക അടിസ്ഥാനമായിട്ട് അത് തന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വിശുദ്ധ വസ്തു ഒന്നും തുടരുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവർ ദൈവാലയത്തിൽ വരാതിരിക്കുന്നു. നമ്മുടെ ഇപ്പം നേരത്തെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 40 ദിവസം നിർബന്ധമായിട്ടും കഴിഞ്ഞിട്ട് മാത്രമേ ദൈവാലയത്തിൽ വരുവുള്ളൂ. പ്രത്യേകം ദൈവാലയത്തിന് പടിഞ്ഞാറ് എന്ന് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് അകത്ത് കയറാറുള്ളൂ. അത് വേണോ വേണ്ടായോ എന്നുള്ളതിനെ പറ്റി ഒന്നും ഞാൻ തർക്കിക്കുന്നില്ല. അത് സാഹചര്യം അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം USA എന്നൊക്കെ അവിടെ ചെന്നു, അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോരണം. അപ്പോ ഈ പെൺകുഞ്ഞാണെങ്കിൽ 50 ദിവസം നോക്കിയിരിക്കാനൊന്നും പറ്റത്തില്ല. ചിലപ്പം 40 ദിവസോ അല്ലെങ്കിൽ 56 ദിവസോ കഴിയുമ്പോൾ മാമോദീസ നമ്മൾ നടത്തിയിട്ട് വരേണ്ടി വരും, ആ സമയത്ത് പള്ളിയിൽ പോകേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇപ്പൊ നടക്കാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ കൺവീനിയൻസും കൂടെ നോക്കി ചെയ്യാറുണ്ട് എന്നുള്ളത് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. പക്ഷേ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു കാര്യം കിടപ്പുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കുന്നു. ലേവ്യ പുസ്തകം 12 എല്ലാവരും ഒന്ന് സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണെന്ന് ഓർപ്പിക്കുന്നു. 2 ചമുവേൽ 6 എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 ചമുവേൽ 6 സൂചിപ്പിച്ചേക്കുന്നതാണ്, ഞാൻ മുമ്പേ പറഞ്ഞു, ദൈവത്തിന്റെ സാക്ഷ്യവട്ടകം ദാവീദിന്റെ പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്ന സമയം, വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന അന്ന് കാളവണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഉസ, അതിലൊരാൾ ഉസായായിരുന്നു. ആ ഉസായി പെട്ടെന്ന് കാള വിരണ്ടു. അപ്പൊ ഈ സാക്ഷിവട്ടകം താഴെ പോകാനായിട്ട് തുടങ്ങി. ഉസ ചാടിക്കേറി സാക്ഷിവട്ടകത്തെ കൈയും കൊണ്ട് തൊട്ടു. അങ്ങനെ ഉസ അവിടെ തന്നെ മരിച്ചു വീണു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് 6 വാക്യത്തിൽ. അവർ നാക്കോന്റെ കളത്തിങ്കൽ, 2 സാമുവേൽ 6:6, അവർ നാക്കോന്റെ കളത്തിങ്കൽ എത്തിയപ്പോൾ കാള വിരണ്ടത് കൊണ്ട് ഉസ കൈനീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസയുടെ നേരെ ജ്വലിച്ചു, അവന്റെ അവിവേക നിമിത്തം ദൈവം അവിടെ വെച്ച് അവനെ സംഹരിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം കാണുന്നു. അതായത് തന്നിൽ അർപ്പിക്കപ്പെടാത്ത ഒരു കാര്യം താൻ ചെയ്തപ്പോൾ സാക്ഷിപ്പെട്ടകം അയാള് തൊടാനായിട്ട് അയാൾക്ക് സാധ്യതയില്ലായിരുന്നു. പ്രത്യേക സാഹചര്യം വെച്ചാലാണെങ്കിലും ചാടിക്കയറി തൊട്ടപ്പോ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ടും, പിന്നീട് നമ്മൾ കാണുന്ന ദാനിയേലിന്റെ പുസ്തകം 5 ദാനിയേലിന്റെ പുസ്തകം 6 എന്ന് എഴുതിയിരിക്കുന്നു. ആ ദാനിയേലിന്റെ പുസ്തകം ദാനിയേലിന്റെ പുസ്തകം 5 നമ്മൾ വായിക്കുന്നത് ഇതുപോലെ തന്നെ വിശുദ്ധ വസ്തുവിനെ അശുദ്ധമായിട്ട് സ്പർശിച്ച ഒരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. ഈ ദാനിയേലിന്റെ പുസ്തകം ഞാൻ ഇപ്പോ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാനായിട്ടുണ്ട്. ഇതൊന്നും എക്സാം ഓറിയന്റഡ് ഒന്നും അല്ല കേട്ടോ, ഞാൻ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അങ്ങ് വെക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സാഹചര്യം വെച്ചാൽ അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അങ്ങ് മറന്നു പോവുകയും ചെയ്യും. ഈ ദാനിയേലിന്റെ പുസ്തകം എഴുതപ്പെട്ടവര് 70 വർഷങ്ങളിലെ സാഹചര്യങ്ങളാണ് പറയുന്നത്. ദാനിയേലിന്റെ പുസ്തകം എഴുതപ്പെട്ടത്, അതായത് ഇസ്രായേൽ മക്കള് നെബുക്കദ്നേസറിന്റെ നേതൃത്വത്തിൽ ബാബിലോണിയൻ എക്സൈലിലേക്ക് പോയി. അങ്ങനെ ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയ സമയത്ത് അവിടെ വെച്ച് ദാനിയേലിന് 14 വയസ്സായപ്പോ, ദാനിയേലിന് 14 വയസ്സായപ്പോ ചെല്ലുന്നു, ദാനിയേലിന് 84 വയസ്സാകുന്നിടം വരെ അവിടെ ഉണ്ടായിരുന്നു. ഈ അതിനുശേഷമാണ് ബാബിലോണിയ പ്രവാസമൊക്കെ അവസാനിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ സമയം 70 വർഷക്കാലം, പ്രവാസത്തിലെ 70 വർഷക്കാലമാണ് പ്രത്യേകമായിട്ട് അവിടെ സൂചിപ്പിക്കുന്നത്. ഈ 70 വർഷക്കാലം കൊണ്ട് ബാബിലോണിയൻ പ്രവാസത്തിലെ അവിടുത്തെ രാജാക്കന്മാരൊക്കെ മാറി. നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ ചില രാജാക്കന്മാരുടെ പേര് മാറി മാറി ചില രാജാക്കന്മാരുടെ പേര് പറഞ്ഞേക്കുന്നത് കാണും. നെബുക്കദ്നേസർ ആയിരുന്നു ആദ്യം, അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ബേർസസർ രാജാവായിട്ട് വരുന്നു, അത് കഴിഞ്ഞ് ദരിയാവേഷ് പേർഷ്യ മേദിയ ഡൈനാസ്റ്റിയുടെ എംപറർ ആയിരുന്ന ദരിയാവേഷ് പിന്നെ വരുന്നു. അതിനുശേഷമാണ് ഗ്രീക്ക് എംപയർ ശക്തിപ്പെടുന്നത്. അത് കോരസ് സൈറസ് അതിനുശേഷമാണ് വരുന്നത്. അപ്പൊ ഈ 4 രാജാക്കന്മാരെ ദാനിയലിന്റെ പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിനകത്ത് ബാബിലോണിയൻ എക്സൈൽ, ബാബിലോണിയൻ എംപയർ വന്ന് പേർഷ്യ മേദിയ എംപയർ വന്ന് കീഴടക്കുന്നുണ്ട്. അപ്പോഴാണ് ദരിയാവേശ് രാജാവായിട്ട് വരുന്നത്. ആ പേർഷ്യ മേദിയ രാജ്യത്തെ ആ എംപയറിനെ വീണ്ടും സൈറസ് ഗ്രീക്ക് വന്ന് കീഴടക്കുന്നുണ്ട്. ഗ്രീക്ക് ഡൈനാസ്റ്റി വീണ്ടും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം 70 വർഷത്തിനിടെ നടക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ വായിച്ചു വരുമ്പോ ഈ ദാനിയലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് ബേൽസസർ രാജാവ അവിടെ രാജ്യഭരണം നടത്തുന്നത്. അത് ആക്ച്വലി നമ്മുടെ നെബുക്കദ്നേസറിന്റെ മകനാ. എന്താ അദ്ദേഹം ചെയ്തതെന്ന് നോക്കി, ദാനിയലിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാവോ പെട്ടെന്ന്.
ബേൽസസർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്ന്.
അതായത് ബേൽസസർ രാജാവ് വന്നു, നെബുക്കദ്നേസറിന്റെ മകൻ ഇപ്പോ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക. വായിച്ചു.
അവർക്കാകെ വീഞ്ഞു കുടിച്ചു. ബേൽസസർ രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബുക്കദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും ചെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു.
നോക്കിയേ, തന്റെ അപ്പനായിരുന്നു പോയി യെരൂശലേം കൊള്ളയിട്ടതും അവിടുന്ന് ആൾക്കാരെ പിടിച്ചോണ്ട് വന്നതും. ഇപ്പം മോനായി രാജാവ്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ അപ്പം കൊണ്ടുവന്ന് ഇവിടെ ഭണ്ഡാരത്തിനകത്ത് വെച്ചിരുന്ന യെരൂശലേമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവാലയത്തിലെ വിശുദ്ധ വസ്തുക്കളുണ്ട്. നോക്കണം, ഒരു പ്രവാസത്തിലേക്ക് പോയി അവര് കൊണ്ടുപോയ വിശുദ്ധ വസ്തുക്കള് നെബുക്കദ്നേസർ നന്നായിട്ട് സൂക്ഷിച്ചിരിക്കുമായിരുന്നു. അവന്റെ മകൻ വീഞ്ഞു കുടിച്ച് രസിച്ചു കഴിഞ്ഞപ്പോ അവൻ വിചാരിച്ച ഒരു കാര്യം ചെയ്തേക്കാം, യെരൂശലേം ദൈവാലയത്തിലെ കാസായും ബീലാസായും ഒക്കെ അല്ലേ, നമുക്ക് അതിനകത്തോട്ട് വീഞ്ഞു കുടിച്ചേക്കാവെന്ന് പറഞ്ഞിട്ട് ഈ ബേൽസസർ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ അവർ യെരൂശലേമിലെ ദൈവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടുകളും അവയെ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ചു പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ടു, വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. നിങ്ങൾക്ക് അറിയാം പിന്നീടുള്ള സംഭവമൊക്കെ. മെനെ മെനെ തേക്കൽ ഊഫർസി എന്നുള്ള വാക്കാണ് അവിടെ അറമായിക്കില് എഴുതിയത്. അതിന്റെ അർത്ഥം, ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായിട്ട് കണ്ടു. അങ്ങനെ ബെൽസസറിനെ ദൈവനമ്പരാൻ സംഹരിച്ചു കളയുന്നതായിട്ട് അവിടെ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുകയും ചെയ്യുന്നുണ്ട്. ദാനിയേൽ അതിന്റെ അർത്ഥം പറയാം, ഞാൻ സൂചിപ്പിച്ചേ ഉള്ളൂ. ദൈവാലയത്തിലെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമായിട്ട് തൊട്ടു എന്നുള്ളതാണ് അവന്റെ സംഹാരത്തിനിടെയായത്. ഉസായുടെ കാര്യം നമ്മൾ കണ്ടു. ദേവിയ പുസ്തകത്തിൽ അശുദ്ധയായ കാലഘട്ടത്തിൽ ഇരിക്കുമ്പോ വന്ന ദൈവാലയത്തിലെ വസ്തുക്കളിലൊന്നും തുടരുത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ദൈവാലയത്തിൽ പ്രത്യേകിച്ച് കുരിശിനെയൊക്കെ നമ്മൾ നിഷേധിക്കാനായിട്ട് ഇടയാകരുത്. ആരൊക്കെ കുരിശിനെ നിഷേധിച്ചിട്ടുണ്ടോ അവന്മാരെ കൊണ്ട് മുഴുവൻ ദൈവം കുരിശ് ധരിപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെ കുരിശിനെ നിഷേധിച്ചിട്ടുണ്ടോ അവന്മാരെ കൊണ്ട് മുഴുവൻ ദൈവം കുരിശ് ധരിപ്പിച്ചിട്ടുണ്ട്. രണ്ട് ഉദാഹരണം പറയാം. ഒന്ന്, കെ.പി. യോഹന്നാൻ ബിലീവേഴ്സ് ചർച്ച് ഉണ്ടാക്കി. ഇപ്പം മെത്രാൻ യോഹന്നാനായിട്ട് നടക്കുക. കുരിശിന്റെ മേലെ കർത്താവ് കിടന്ന് മരിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. കട്ടിലിന്റെ മേലിലായിരുന്നെങ്കിൽ നമ്മളെല്ലാം കട്ടിൽ കെട്ടി തൂക്കിയിട്ടുകൊണ്ട് നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞ പാർട്ടി ഇപ്പം വേണ്ട റീത്ത് പള്ളിയിലും ഒക്കെ കയറി എങ്ങനെയും എവിടെയെങ്കിലും അപ്പോസ്തലിക സഭയിൽ കയറാനായിട്ടുള്ള ശ്രമമാണ്. അപ്പൊ കുരിശിനെ നിഷേധിച്ചാൽ, ഏതവനും അവളും കുരിശിനെ നിഷേധിച്ചാലും അവരെ കൊണ്ട് ദൈവം കുരിശ് ധരിപ്പിച്ചിരിക്കും. ഈ പെന്തക്കോസ്തുകാർ ഇവിടെ ഉണ്ടായ സമയം, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഈ 100 വർഷങ്ങളുടെ ചരിത്രം നിങ്ങൾ നോക്ക്, കുരിശ് വേണ്ട, മറ്റേ വേണ്ട, മാങ്ങാത്തൊലി വേണ്ട എന്നും പറഞ്ഞിറങ്ങിയതാ. എന്നിട്ടോ നോർത്ത് ഇന്ത്യയിലോട് ചെന്ന് നോക്കിയേ, കേരളത്തിൽ നോക്കൂ, ഏത് പെന്തക്കോസ് പള്ളിയുടെ മേളിലാ, നിങ്ങൾ അമേരിക്കയിലെ കാര്യം പറ, ഏത് പെന്തക്കോസ് പള്ളിയുടെ മേളിലാ കുരിശില്ലാത്ത, എവിടെയാ കുരിശിന്റെ അടയാളം ഇല്ലാത്ത? പറ്റത്തില്ല, ഈ കുരിശിനെ നിഷേധിച്ചു പോകാൻ പറ്റത്തില്ല. അവനെ കൊണ്ട് ദൈവം ധരിപ്പിക്കും. അവന് അതെല്ലാം നിലനിൽപ്പില്ല. ഇല്ല, ഈ കുരിശില്ലാതെ ആരാധന നടത്തിക്കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ ഇരുന്നപ്പം അവർ കയറി സംഹരിക്കാൻ തുടങ്ങി. ഉടനെ ഇവിടെ ചീത്ത വിളിച്ച് ഓർത്തഡോക്സുകാരെയും കത്തോലിക്കാരെയും മുക്കാൻ കൊണ്ടുപോയ അവന്മാരെ കുരിശു വെച്ചു. സാഹചര്യം വന്നപ്പം വെച്ചു. അപ്പൊ നമ്മുടെ അമ്മാമ്മമാരും അതിന്റെ കൂടെ കുഴപ്പമില്ല, ഞങ്ങളിപ്പോ രക്ഷിക്കപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് ചടങ്ങായിട്ട് തുടങ്ങി. അപ്പൊ ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ മാറി മാറി പോവുകയാണെന്നുള്ളത്. അതുകൊണ്ട് ആർച്ചിൽ ഈ സഭയുടെ സമ്പന്നവും ശ്രേഷ്ഠവുമായി സഭയുടെ ആരാധന അനുഷ്ഠാനങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിലനിൽക്കണമെന്നുള്ള കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കുന്നു. രക്തം തളയ്ക്കുന്നത് കൊണ്ട് ആ അധ്യായം ഞാൻ അവസാനിപ്പിക്കുന്നു. 24 അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അവിടെ നമ്മൾ കാണുന്നത് 24 അധ്യായത്തിൽ കാണുന്നത് ചാസ്റ്റിറ്റിയെ പറ്റിയാണ്. സെലിബസി കന്യാവ്രതത്തെ കുറിച്ചുള്ള കാര്യമാണ്. അത് അടുത്ത ഒരു ഹെഡിംഗ് ആണ്. എന്താണ് സഭയിൽ ഈ ബ്രഹ്മചാരിത്വം അല്ലെ ചാസ്റ്റിറ്റി അല്ലെങ്കിൽ സെലിബസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്? എങ്ങനെയാണ് എല്ലാവരും കല്യാണം കഴിക്കണോ അതോ എല്ലാവരും കല്യാണം കഴിക്കാതിരിക്കണോ? ഇങ്ങനെയുള്ള സംശയം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ അധ്യായത്തിന്റെ ഉദ്ദേശം. വിവാഹം ചെയ്യരുതെന്ന് ഒരുത്തനോടും വിരോധിച്ചു കൂടാത്തതാണെങ്കിലും, നമ്മൾ അത് വിവാഹത്തെ പറ്റി പഠിച്ചപ്പോഴ് ഇതേ സെന്റൻസ് നമ്മൾ കണ്ടതാണ്. അവിടെ വിവാഹം ചെയ്യരുതെന്ന് നമുക്ക് ആരോടും പറയാനായിട്ട് പറ്റത്തില്ല. 1 തിമോത്തിയോസ് 4:3 ചിലർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുപിടിച്ച് വിവാഹം വിലക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വിവാഹം വിലക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. വിവാഹം ചെയ്യരുതെന്ന് ഒരുത്തനോടും വിരോധിച്ചു കൂടാത്തതാണെങ്കിലും, രണ്ടാമത് പറയുന്നത് ഒരുത്തൻ തന്റെ സ്വന്തം മനസ്സാൽ വിവാഹം ഉപേക്ഷിച്ച് തന്റെ ആത്മാവിനെയും ശരീരത്തെയും ദൈവത്തിന് മുമ്പാകെ വെടിപ്പോടുകൂടെ കാത്ത് ദൈവത്തിന് വേല ചെയ്യുന്നുവെങ്കിൽ ഏറ്റവും നല്ലതാകുന്നു. അതായത് നമുക്ക് ആരെ നിർബന്ധിക്കാൻ പറ്റത്തില്ല, നീ കെട്ടണോ കെട്ടണ്ടായോ എന്നൊന്നും നിർബന്ധിക്കാൻ പറ്റത്തില്ല. അത് അവനവന്റെ ഇഷ്ടത്തിന് വിടുക. എന്നാൽ തന്റെ സ്വന്തം മനസ്സാൽ സ്വയം തീരുമാനം എടുക്കുക. ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, സ്വയം തീരുമാനം എടുക്കുക, ഞാൻ വിവാഹം കഴിക്കുന്നില്ല. അങ്ങനെ എന്റെ ആത്മാവിനെ ശരീരത്തെ മുഴുവൻ ദൈവത്തിന് മുമ്പാകെ ഞാൻ വിശുദ്ധിയോടുകൂടി കാത്ത് ദൈവത്തിന് വേല ചെയ്യുകയാണ് എന്ന് പറയുന്നത് ദൈവവേലയ്ക്ക് വേണ്ടി. അങ്ങനെ അതിന്റെ അർത്ഥം കല്യാണം കഴിച്ചവരെല്ലാം അശുദ്ധരാണെന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ. അങ്ങനല്ല ദൈവവേലയ്ക്ക് വേണ്ടി ഞാനത് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ സമർപ്പിക്കുന്നുവെങ്കിൽ അതിന് കുഴപ്പമില്ല എന്നാ പറയുന്നത്. അതിന് വാക്യമുണ്ട്. 1 കൊരിന്ത്യർ 7 അത് വിശദമായിട്ട് ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 7 വായിച്ചോട്ടെ. 7-8 വാക്യങ്ങൾ വായിച്ച് 1 കൊരിന്ത്യർ 7:7-8 സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എങ്കിലും ഒരുവന് ഇങ്ങനെയും ഒരുവൻ അങ്ങനെയും താന്താന്റെ കൃപാവരം ദൈവം നൽകിയിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് പറയുന്ന കാര്യം, സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത്, പൗലോസ്ലീഹ പറയുന്ന 1 കൊരിന്ത്യർ 7 എങ്കിലും ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടമ്പെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് അത്ര അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർവിട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പീൻ. ഞാനിത് കൽപ്പനയായിട്ടല്ല അനുവാദമായിട്ടത്രേ പറയുന്നത്. സകല മനുഷ്യരും എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ്ലീഹ കല്യാണം ഉണ്ടായതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത് എന്നെ പോലെ ജീവിക്കുന്നതിന് കുഴപ്പമില്ല. എങ്കിലും ദുർനടപ്പ് നിമിത്തം, അങ്ങനെ ദുർനടപ്പുണ്ടാകും. ഞാന് പിന്നെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് അജിതേന്ദ്രിയത്വം അല്ലെങ്കിൽ ജിതേന്ദ്രിയനായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു, അതിന് വിലക്കില്ല എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 19:12 നമ്മൾ വായിക്കുന്ന കാര്യം ഇതുതന്നെയാണ്. നിങ്ങൾ വിവാഹ കൂദാശിക്ക് വായിക്കുന്ന കാര്യമാണ്. സ്വർഗരാജ്യം നിമിത്തം ഷണ്ണത്തും തിരഞ്ഞെടുത്തവരെ പറ്റി അവിടെ പറയുന്നുണ്ട്, ദൈവരാജ്യത്തിന്. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ പ്രത്യേകിച്ച് തിരുമേനിമാര് മെത്രാപ്പൊലിത്തമാര് അതായത് സന്യാസം സ്വീകരിക്കുന്ന റമ്പാൻ സ്ഥാനികൾ മുതൽ മുകളിലോട്ടുള്ളവര് തീർച്ചയായിട്ടും സന്യാസികളായിരിക്കണം എന്നൊരു നിഷ്കർഷമുള്ളത്. അങ്ങനെയുള്ളവരെ അതാകാൻ വേണ്ടി സന്യാസിയാകാനായിട്ടല്ല, നല്ല സന്യാസികളിൽ നിന്ന് മെത്രാപ്പൊലിത്ത പദവിയിലേക്ക് തിരഞ്ഞ് അവരെ ഉയർത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് സഭയുടെ ക്രമീകരണം എന്നുള്ളത് ഓർപ്പിക്കുക. വീണ്ടും ഇവിടെ പറയുന്നതായ കാര്യം, ഒരുവൻ കന്യാവ്രത നേർച്ചയിൽ ഉൾപ്പെട്ടതിന്റെ ശേഷം തന്റെ ആദ്യത്തെ നേർച്ചയെ ഉപേക്ഷിച്ച് വിവാഹം ചെയ്താൽ ഇതുമൂലം രക്ഷയ്ക്ക് അയോഗ്യനായിട്ട് തീരുന്നില്ല എങ്കിലും കുറ്റമില്ലാത്തവനായി വിചാരിക്കപ്പെടുന്നതല്ല എന്ന് ഓർപ്പിക്കുക. അതായത് ഒരുത്തന് ഞാനിങ്ങനെ സെലിബ്രേറ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് ആ ഒരു നാസിർ വ്രതം എന്നുള്ള രീതിയിൽ അത് എടുക്കുന്നു. എന്നാല് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ നേർച്ചയെ ഉപേക്ഷിച്ചിട്ട് വിവാഹം ചെയ്താല് അവന്റെ രക്ഷയൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. പക്ഷെ അവന് കുറ്റമുണ്ട്, അവന് കുറ്റമുണ്ട്. ആത്യന്തികമായി അവനെ രക്ഷയിൽ നിന്ന് അത് അകറ്റുന്ന കാര്യമൊന്നുമല്ല, പക്ഷെ അവന്റെ മേലെ കുറ്റമുണ്ട്. അവനൊരു പ്ലഡ്ജ് എടുത്തിട്ട് അത് പാലിക്കാൻ, ഒരു ഓത്ത് എടുത്തിട്ട് അത് പാലിക്കാനായിട്ട് സാധിച്ചില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ പെരുന്നാട് ബദനി പോലെയുള്ള ആശ്രമങ്ങളിൽ പോയി അവിടുത്തെ ഓത്ത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ആരും കല്യാണം കഴിക്കാനൊന്നും പോകാത്തതിന്റെ കാര്യം. അങ്ങനെ പോയാൽ അവരുടെ മേൽ കുറ്റം വിധിക്കുന്നതിന്റെ കാര്യം. അപ്രകാരമുള്ളവരെ സഭയിൽ അവർക്കുള്ള ബഹുമാനത്തിൽ നിന്നും സ്ഥാനത്തിൽ നിന്നും തള്ളേണ്ടതാകുന്നു എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. വായിച്ചോട്ടെ 1 തിമോത്തിയോസ് 5:12. പെട്ടെന്ന് വായിച്ചു.
അവർക്ക് ശിക്ഷാവിധിയുണ്ട്. അത്രയുമല്ല, അവർ വീടുതോറും നടന്ന് മിനപ്പെടുവാനും ശീലിക്കും.
അതാ അതാ അതാ, ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധിയുണ്ട്. ആദ്യത്തെ വിശ്വാസം നമ്മൾ ഒരു ഓത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിലനിൽക്കണമെന്ന് ഓർപ്പിക്കാം. നീ ഓത്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ എടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മള് സെമിനാരി പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓർപ്പിക്കാറുണ്ട്, ദയറായിൽ പോയി ഇങ്ങനെ ഓത്തെടുക്കാത്തവരാണെങ്കിൽ തന്നെ നമുക്ക് സെമിനാരി പഠിക്കുന്ന ഈ 4-5 വർഷക്കാലം ചിന്തിക്കാനും തീരുമാനിക്കാനും ഒക്കെ ഇടയുണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് പിന്നെ നല്ല മനസാക്ഷിയോടുകൂടി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ധാരാളം സന്യാസി ശ്രേഷ്ഠന്മാർ നമുക്കുണ്ട്. എനിക്കൊന്നും അത്രയും വലിയ പ്രാഗൽഭ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിവാഹത്തിലേക്ക് കടന്നത്, എന്നെ പോലുള്ള മറ്റുള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധേയിക്കും. ഇനി 25-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. പട്ടക്കാരുടെ വിവാഹത്തെ കുറിച്ചാണ്, അച്ഛന്മാര് കല്യാണം കഴിക്കുന്ന കാര്യത്തെ പറ്റി 25-ാം അധ്യായത്തിൽ പറയുന്നു. എന്താണ്? ഒന്നാമത്, വിവാഹം അശുദ്ധമായിട്ടുള്ള ആയിട്ടല്ല, എന്നാൽ പാത്രിയർക്കീസ്, കാത്തോലിക്ക, മെത്രാൻ മുതലായ സ്ഥാനികൾ, സഭയുടെ പ്രത്യേക ചുമതലക്കാരും ഭാരവാഹികളും സദാ നേരവും അതിനുവേണ്ടി താല്പര്യപ്പെടേണ്ടിവരുമാകിയാൽ ഇപ്രകാരമുള്ളവർ, അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മെത്രാൻ സ്ഥാനികള്, മെത്രാൻ സ്ഥാനത്തുള്ളവര്, കാതോലിക്ക, പത്രിക്കീസ് ഇങ്ങനെയൊക്കെ ഉള്ളവരെ എന്തുകൊണ്ടാണ് സഭയിൽ സെലിബസി എന്ന് പറയുന്ന നിർബന്ധമായിട്ട് അവര് സൂക്ഷിക്കണം, അല്ലെ അങ്ങനെയുള്ളവരെ മാത്രമേ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാവൂ എന്നുള്ളത് പറയുന്നതിന്റെ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം CSI സഭയിലും മറ്റുള്ള അങ്ങനെയുള്ള റിഫോംഡ് ചർച്ചിലും ഒക്കെ കല്യാണം കഴിച്ചവരും ബിഷപ്പുമാരാകാറുണ്ട്. ഇപ്പോൾ ആംഗ്ലിക്കൻ ചർച്ചിലാണെങ്കിൽ ഇവിടുത്തെ ഒരു ബിഷപ്പ് ഒരു സ്ത്രീയാണ്, അവരും കല്യാണമൊക്കെ കഴിച്ചതാണെന്ന എൻ്റെ അറിവ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ മറ്റ് പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോസ്തലിക സഭകളിൽ നമ്മൾ ചെയ്യുന്നത് ഈ സെലിബ്രേറ്റ് ആയിട്ടുള്ളവരെ മാത്രമേ ഈ വലിയ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാറുള്ളൂ എന്തുകൊണ്ടാണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6:4 ഒന്ന് വായിക്കാവോ? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6:4. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 6:4 വായിക്കുന്ന ഇങ്ങനെയാണ്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. അതായത് ആകയാൽ സഹോദരന്മാരെ, ഞങ്ങള് ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്ന യോഗ്യമല്ല. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളെ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് അതിലുള്ള ഒരു പ്രാധാന്യത്തോടു കൂടി അത് ചെയ്യുക എന്നാണ്. 12 അപ്പോസ്തലന്മാരൊക്കെ കല്യാണം കഴിച്ചവരൊക്കെ പത്രോസൊക്കെ കല്യാണം കഴിച്ചവരാ, എങ്കിലും ഞാൻ സൂചിപ്പിച്ച വാക്യം ഇതിനു വേണ്ടിയാണ്. അതിൽ തന്നെ ഉറ്റിരിപ്പാൻ, അതിന്റെ പ്രാധാന്യത്തോടുകൂടി അത് കാണുവാൻ തക്കവണ്ണം പരിപൂർണമായിട്ട് അതിനുവേണ്ടി സമർപ്പിക്കപ്പെടുന്നവരെന്നുള്ള അർത്ഥത്തിലാണ് കാതോലിക്ക, മെത്രാൻസ്ഥാനികള്, അങ്ങനെയുള്ളവരൊക്കെ ഈ ബ്രഹ്മചര്യത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. രണ്ടാമത് പറയുന്ന കാര്യം, ജഡമോഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് തങ്ങളുടെ ദേഹത്തെയും ദേഹിയെയും മുഴുവനും ദൈവീക വേലയ്ക്കായി ഒഴിഞ്ഞു കൊടുത്തിരിക്കുന്ന നല്ല പതിവ്രതയുള്ള വ്രതക്കാരായിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ജഡം ഇതേ പറഞ്ഞ ഇതേ ആശയം തന്നെയാണ് 1 കൊരിന്ത്യർ 7:5-6 നിങ്ങളുടെ ശരീരത്തിന്റെ മോഹ നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കാനായിട്ട് വീണ്ടും ആ കാര്യത്തിലേക്ക് തന്നെ നിങ്ങൾ തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ ബലഹീനന്മാരോട് എന്ന പോലെ ഇത് ഞാൻ പറയുന്നു, കൽപ്പനയായിട്ടല്ല എന്ന് ഇവിടെ ഓർപ്പിക്കുന്നതായ കാര്യം അത് അടുത്ത ഹെഡിങ്ങിൽ വരുന്ന കാര്യമാണ്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ പരിപൂർണമായിട്ട് സമർപ്പിക്കണം എന്നൊരർത്ഥത്തിലാണ് അവിടെ അത് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് ഓർപ്പിക്കുന്നു. പള്ളികൾ ഭരിക്കുന്ന കശീശന്മാർ പുരുഷന്മാരോട് എന്ന പോലെ സ്ത്രീകളോടും അടുത്ത് ഇനി അച്ഛന്മാർക്ക് എന്താ കല്യാണം കഴിക്കാനായിട്ട് അവസരം കൊടുക്കുന്നേ? അവര് ദൈവാലയങ്ങളുടെ ശുശ്രൂഷ അവർക്കുണ്ട്. മെത്രാപ്പൊലീസമാർക്ക് ഒരു ഡയറക്റ്റ് ഒരു അവരുടെ അരമനയിൽ ഒരു ചാപ്പൽ ഉണ്ടെങ്കിലും അവർ പ്രത്യേകിച്ച് ഒരു ഇടവകയായിട്ട് അത് നടത്താറില്ല. അങ്ങനെ ഇടവക ഉണ്ടെങ്കിൽ അവിടെ ഒരു വികാരിയെ വെക്കുകയും ചെയ്യും. എന്നാൽ അച്ഛന്മാര് നേരിട്ട് ഇടവകകളിൽ സാധാരണ എല്ലാ മനുഷ്യരോടും ഇടപെടുന്നതാണ്. ആ പള്ളികൾ ഭരിക്കുന്ന കശീശന്മാരുടെ കാര്യം പറയുന്നു, പുരുഷന്മാരോട് പോലെ തന്നെ സ്ത്രീകളോടും അടുത്ത് പെരുമാറേണ്ടവരാണ്. അങ്ങനെ വരുമ്പോൾ മനുഷ്യ സ്വഭാവം ബലഹീനമുള്ളതും പരീക്ഷയിൽ അകപ്പെടാൻ എളുപ്പമുള്ളതുമാകിയാൽ അവർ വിവാഹം ചെയ്തവരും ആയിരിക്കണമെന്ന് പറയുന്നു. അച്ഛന്മാര് കല്യാണം കഴിച്ചോളാൻ പറയുന്നതിന്റെ കാര്യം ഇതാണ്. അവർക്ക് അതാണ് സ്വയം പറഞ്ഞത്, നിങ്ങളുടെ ശരീരത്തിന്റെ മോഹം നിമിത്തം താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കാനായിട്ട് വീണ്ടും നിങ്ങൾ ആ കാര്യത്തിലേക്ക് തന്നെ തിരിഞ്ഞുകൊള്ളുവിൻ, പ്രാർത്ഥനയ്ക്കായിട്ടല്ലാതെ മറ്റു സമയത്ത് വേർപെട്ടിരിക്കരുത് എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം ശുശ്രൂഷക്കാരോട് അല്ലെങ്കിൽ അച്ഛന്മാരോട് പ്രസ്പിറ്റേഴ്സിനോട് കാശീശന്മാരോട് പറയുന്നതായ കാര്യമാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അവർ വിവാഹം ചെയ്തവരായിരിക്കണം. പുനർവിവാഹത്തിലും വിധവാ വിവാഹത്തിലും ഉൾപ്പെടാത്തവരുമായ ഉത്തമന്മാർ ആയിരിക്കണമെന്നും സഭ നിശ്ചയിച്ചിരിക്കുന്നത് എത്രയും യുക്തമായിട്ടുള്ളതാകുന്നു. 1 തീമോത്തിയോസ് 3:2 വായിക്കാം. 1 തീമോത്തി 3:2 ആ ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മലനായിരിക്കണം, ജിതേന്ദ്രിയനായിരിക്കണം, സുശീലനായിരിക്കണം, അതിഥിപ്രിയ ഉള്ളവനായിരിക്കണം. അങ്ങനെയാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തന്റെ നിരൂപണത്തിൽ ഉണർവുള്ളവനായിരിക്കണം, പരിപാകതയുള്ളവനായിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രമമുള്ളവനായിരിക്കണം, അതിഥിപ്രിയനായിരിക്കണം, എല്ലാവരെയും പഠിപ്പിക്കാൻ സമർത്ഥനായിരിക്കണം. ഇങ്ങനൊക്കെയാ അവരുടെ കാര്യം പറഞ്ഞത്. അപ്പോ ഏക ഭാര്യ ഒരു ഭാര്യ മാത്രമേ ആകാവൂ. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അടുത്തിട്ട് വന്നിട്ട് യഹൂദന്മാർ ചോദിക്കുന്ന, യേശു ക്രിസ്തുവിനെ കൊടുക്കാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ വിവാഹം ഉപേക്ഷിക്കാൻ മോശ പറഞ്ഞു, ഉപേക്ഷണ പത്രം കൊടുത്ത് ഭാര്യമാരെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് പഴയ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ യേശു ക്രിസ്തു മറുപടി പറഞ്ഞതല്ല, നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തം അത്രേ മോശ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് യേശു ക്രിസ്തു സ്ഥാപിച്ച കാര്യം ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ ഓർമ്മിരിക്കരുത് എന്ന് വളരെ കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുക ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണ്. ലേവ്യ പുസ്തകം 21:13-14 വാക്യങ്ങളിൽ പറയുന്നത്, അവനൊരു കന്യകയെ പരിഗ്രഹിക്കണം, വിധവയും ഉപേക്ഷിക്കപ്പെട്ടവളും വേശ്യാസംഘത്തിൽ അശുദ്ധപ്പെടാത്തവളും ആയിരിക്കണം. എന്നാലോ തന്റെ ജനത്തിൽ നിന്ന് ഒരു കന്യകയെ ഭാര്യയായിട്ട് പരിഗ്രഹിക്കണം എന്ന് ഓർപ്പിക്കുക. അതായത് എന്താണ്, ഈ അച്ഛന്മാര് കല്യാണം കഴിച്ചു കഴിഞ്ഞ് കൊച്ചമ്മമാര് മരിച്ചു പോയാൽ, അല്ലെങ്കിൽ കൊച്ചമ്മമാര് അവരുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ് അച്ഛൻ മരിച്ചു പോയാൽ പുനർവിവാഹത്തിന് വളരെയേറെ നൂലാമാലകളൊക്കെ നമ്മുടെ സഭയിലുള്ളതായിട്ട് നിങ്ങൾക്കറിയാം. വളരെ ബുദ്ധിമുട്ടായിരുന്നു. ധാരാളം ഇടങ്ങളിൽ എനിക്കറിയാം അച്ഛന്മാര് അച്ഛന്റെ കൊച്ചമ്മ എനിക്കറിയാവുന്ന ഒരു അച്ഛനാണ് കോട്ടയത്ത് പെരിയോർമറ്റത്തിൽ അച്ഛൻ ഒരു മോനുണ്ടായി കഴിഞ്ഞു. ആ 4-5 വർഷം കഴിഞ്ഞ് ഞാൻ അടുത്ത് തന്നെ കൊച്ചമ്മ മരിച്ചു. അച്ഛൻ ഇന്നുവരെയും പിന്നീട് ഒരു പുനർവിവാഹത്തെ പറ്റി ആലോചിക്കുകയൊന്നും ചെയ്തിട്ടില്ല. സഭയ്ക്ക് വേണ്ടി പരിപൂർണമായിട്ട് ആ മോനും അച്ഛനായി. ചില കൊച്ചമ്മമാരും ഉണ്ട്, അച്ഛൻ മരിച്ചുപോയി കഴിഞ്ഞിട്ട് കൊച്ചമ്മമാരുടെ ജീവിതം വളരെ പ്രയാസത്തിൽ പോകുന്ന ജീവിതമൊക്കെ ഉണ്ട്. അത് ഈ കഴിഞ്ഞ ഒരു കാലഘട്ടം വരെ അത് ശക്തമായിട്ട് സഭയിൽ ആചരിച്ചിരുന്ന കാര്യമാണ്. സിനോഡോസിന്റെ പ്രത്യേക അംഗീകാരത്തോടു കൂടി സാഹചര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ ഒരല്പം ലീനിയൻസി ആ കാര്യത്തിൽ വന്നിട്ടുണ്ട്. പ്രത്യേക കേസായിട്ട് അത് പഠിച്ചിട്ട് അതിന്റെ ആവശ്യകതയൊക്കെ നോക്കിയിട്ട് സിനഡ് അത് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം സിനഡിൽ അത് നിശ്ചിതമായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 2-3 വർഷത്തിനാണെങ്കിൽ ചില അച്ഛന്മാരെങ്കിലും പുനർവിവാഹം അല്ലെ കൊച്ചമ്മമാർക്കൊക്കെ പുനർവിവാഹം നടക്കാനായിട്ട് ഇടയാകുകയും ചെയ്തിട്ടുള്ളതായിട്ട് അറിയാം. അതാണ് ഇപ്പൊ സഭയുടെ അതിന്റെ കാഴ്ചപ്പാട്. ഈ ഈ കൊച്ചമ്മമാരെ വിളിക്കുന്ന ബസ്ക്യോമോ എന്നാ, ബസ്ക്യോമോ നിങ്ങൾക്ക് അറിയാവല്ലോ അത്. മസ്കി മസ്കി മസ്കിയാമ മസ്കിയാമ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ അതല്ല മസ്കി മസ്കി എന്നല്ല, അങ്ങനെയല്ല. ബസ്ക്യോമോ ബസ്ക്യോമോ എന്ന് വെച്ചാൽ ദ ഡോട്ടർ ഓഫ് ദി കവനന്റ് എന്നർത്ഥം, ഉടമ്പടിയുടെ പുത്രി എന്നർത്ഥം. അതുകൊണ്ട് ആ ഉടമ്പടിയിലേക്ക് കൊച്ചമ്മ വരിക, അതായത് ഇനിയുള്ളവർ എല്ലാവരുടെയും മാതാവായിട്ട് മാറുക. വടക്കുള്ളവർ അമ്മായി എന്ന് വിളിക്കും, അതക്കോട്ടുള്ള ഒരു കൊച്ചമ്മേനെ വിളിക്കും, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വിളിക്കുന്നവരൊക്കെ കാണുമായിരിക്കാം. എന്തായിരുന്നാലും അവര് ആ സഭയുടെ തന്നെ മാതാവായിട്ട്, പിതാവും മാതാവും, എത്ര 20 വയസ്സുള്ള അല്ലെ 25 വയസ്സുള്ള ആളിനെയാണെങ്കിൽ നമ്മൾ അച്ഛനാ വിളിക്കുന്നത്. അച്ഛനെന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം പിതാവേ എന്നാ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ സഭയുടെ പിതാവും മാതാവുമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് അച്ഛനായി കഴിഞ്ഞ് കല്യാണം കഴിക്കരുത് എന്ന് പറയുന്നതിന്റെ കാര്യം, അച്ഛനായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സഭയിലുള്ളത് മുഴുവൻ മക്കളാണ്. ആ മക്കളിൽ നിന്ന് താൻ ഭാര്യയായിട്ട് ഒരു മകളെ സ്വീകരിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് നേരത്തെ തന്നെ കല്യാണം കഴിക്കണം. ചമ്മാശനായിട്ടിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ ചമ്മാശ വട്ടത്തിലേക്ക് വരുന്ന ഈ പുരോഹിത പദവിയിലാണ് പൂർണ്ണ ചമ്മാശ വട്ടം, അതിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ വിവാഹം കഴിക്കണമെന്നും സഭ നിഷ്കർഷിച്ചിരിക്കുന്നത് എന്നും കൂടി അതിനോട് ചേർത്ത് ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. തുടർന്നുള്ള 5 നിമിഷം ഉണ്ട്, വേറെ എന്തെങ്കിലും പൊതുവായിട്ട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ നേരത്തെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെയിൽ ചെയ്യണം. നമുക്ക് ഭംഗിയായിട്ട് ഈ വർഷത്തെ കാര്യങ്ങൾ അതിനുവേണ്ടി നേതൃത്വം നൽകുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക, നമ്മുടെ ഇടവുകളിൽ നിന്ന് കൂടുതൽ ആൾക്കാരെ അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മനോജ് വളരെ ഭംഗിയായിട്ട് ഇന്നലത്തെ റെക്കോർഡിംഗ് ഒക്കെ ഇന്ന് വന്നു കഴിഞ്ഞു കേട്ടോ, 3-4 ദിവസമൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല, ഇന്ന് ആ റെക്കോർഡിംഗ് വന്നു കഴിഞ്ഞു. മനോജിനോടുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഒരു നിർദ്ദേശം കൂടി എനിക്കുണ്ട്. ഇപ്പം ഇന്നലെ രാജേഷത്തിനെടുത്തതിന് 1 സാമുവേൽ 1:2-4 എന്ന് അവന് 4 അധ്യായം എടുത്തത്, 4 അധ്യായങ്ങളുടെ പേര് ജസ്റ്റ് ഒന്ന് നോട്ടിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകള് മതോപദേശ സാരങ്ങൾ 23, 24, 25 എന്നും കൂടി ഒരു ലൈനും കൂടെ മനോജെ ഒന്ന് എഴുതി അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് പിന്നീട് നോക്കുന്നവർക്ക് എടുക്കാനായിട്ട് എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കുമെന്നും കൂടി മനോജിനോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും പങ്കുവെച്ചുകൊണ്ടും അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുവദിച്ചതിനെ അനുഗ്രഹിക്കട്ടെ. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ ശാന്തമ്മയെ?
ഒരു മിനിറ്റ്, ഈ വർഷം ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ അച്ഛൻ പഠിപ്പിക്കാനായിട്ട് സമ്മതിച്ചു. വളരെയധികം നന്ദി അച്ഛൻ, വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നത് വളരെ എല്ലാവരുടെയും പേര് ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. ഞങ്ങൾക്ക് വരുന്ന വലിയൊരു അനുഗ്രഹമാണ് അച്ഛൻ ക്ലാസ് എടുക്കുന്നത്. അതുപോലെ ഇന്നത്തെ ക്ലാസ് ഞങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. ദൈവം കൂടുതലായിട്ട് നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഇന്ന് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് വെച്ച പാട്ടും പ്രാർത്ഥനയും വളരെ നന്നായിരുന്നു. മനോജിന് വളരെയധികം നന്ദി, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. എല്ലാം ഭംഗിയായിട്ട് കേട്ടുകൊണ്ടിരുന്ന സഹോദരിമാർക്ക് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുന്നു. പിന്നെ പറയുന്നതുപോലെ എന്തെങ്കിലും സജഷൻസോ കമന്റ്സോ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് ശാന്ത മാമയോ എന്നെ അത് അറിയിക്കണം. കാരണം നമുക്ക് എന്തെങ്കിലും കറക്റ്റ് സമയം തിരിച്ചു പോകണം. അതുകൊണ്ടാണ് എന്തെങ്കിലും വിധത്തിൽ അത് ക്ലാസ്സെടുക്കുന്ന രീതികൾ എന്തെങ്കിലും ആണെങ്കിൽ ദയവായിട്ട് അത് പിന്നെ അറിയിക്കുന്നത് വളരെ നന്നായിരിക്കും. ഏതായാലും അച്ഛനെ വളരെ വളരെ മനോഹരമായി കൃത്യമായ രീതിയിൽ അച്ഛൻ ക്ലാസ് എടുത്തു എന്റെ കൂടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് കരുടാസമ്പന്നനായ സ്വർഗീയ ദൈവമേ, വന്നിരിക്കുന്ന ഈ ധന്യമായ സന്ധ്യയോർത്തിനെ സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ സഭയിലെ സത്യ വിശ്വാസത്തെ കൂടുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുസ്വേദ്യമാക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ അറിവിനെ സന്ധ്യയോടെ സ്തുതിക്കുന്നു. അച്ഛനിൽ കൂടി ഞങ്ങൾ പകർന്നു വന്ന ആ ശ്രേഷ്ഠമായ അറിവ് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലും ആരാധനാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ ഉപയോഗപ്രദമാകാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കലും പകറിപ്പോകാത്ത, ആർക്കും വീഴ്ത്താൻ കഴിയാത്ത അടിയുറച്ച വിശ്വാസം, അങ്ങ് എന്ത് ഞങ്ങൾ ഇത് ആഗ്രഹിക്കുന്നു അതനുസൃതമായ ഭക്തി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഇതിൽ കൂടെ ഞങ്ങൾ കുടുംബ ജീവിതവും ഞങ്ങളുടെ ജീവിതവും ഒക്കെ അനുഗ്രഹമായി തീരുവാൻ സംഗതിയാക്കണമേ. ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സഭയെയും തിരുമേനിമാരെയും തിരുമേനിമാരെയും ഭദ്രാസനത്തെയും എല്ലാ വിശ്വാസിനെയും വിശ്വാസിനെ സമൂഹങ്ങളെയും, പ്രത്യേകിച്ച് രോഗത്തിലും പ്രയാസത്തിലും ആരെങ്കിലും ഞങ്ങളുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരൊക്കെ ഓർക്കുന്നു, അവരെയൊക്കെ അവിടുന്ന് ശക്തിപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലൂടി ക്ലാസ് എടുത്ത അവിടുത്തെ അഭിഷിക്കുന്ന അവിടെ പ്രാർത്ഥിക്കുന്നു. ഇതിനെ കൂടുതൽ ആളുകൾക്ക് അങ്ങയുടെ സത്യം മനസ്സിലാകത്തക്കോണം അദ്ദേഹത്തിന്റെ നാവിനെയും ശരീരത്തെയും അറിവിനെയും ഒക്കെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തി അതിന് പരിശുദ്ധാത്മാവുമായി നടത്തുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് കർണാടകത്തിന് മുമ്പ് സമർപ്പിക്കുന്നു. ഞങ്ങൾ തന്നെ എന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്തോ നാളെ സുഖിച്ചു കൊടുക്കുവാനായിട്ട് തന്നെ
ഞങ്ങളെല്ലാവരും എന്നേക്കും വർദ്ധിച്ചിരിക്കും.